السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسول الله وعلى آله وأصحابه أجمعين. أما بعد، بمن رأي سحودرين علي سحودري ماري كرن يدن من بلا درسل സിഹ്റ എന്ന വിഷയത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. എന്താണ് സിഹ്റ്? എന്തെല്ലാമാണ് സിഹ്റ കൊണ്ട് ഉണ്ടാകുന്ന ഉപദ്രവങ്ങൾ? അതുപോലെ തന്നെ സിഹ്റ ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുന്ന തെളിവുകൾ ഏതെല്ലാമാണ്? ഇങ്ങനെ പ്രധാനപ്പെട്ട ചില വിഷയങ്ങളെക്കുറിച്ചാണ് കഴിഞ്ഞ ദർസിൽ നമ്മൾ ഓർമ്മപ്പെടുത്തിയത്. ഈ ദർസിൽ അതിൻ്റെ ബാക്കിയാണ് നമുക്ക് വിശദീകരിക്കാനുള്ളത്. സിഹ്റിനെ കുറിച്ച് വിശദീകരിച്ചതിന് ശേഷം നമ്മുടെ പുസ്തകത്തിൽ ഒരു ഹദീസാണ് കൊടുത്തത്. ഖാല സല്ലല്ലാഹു അലൈഹി വസല്ലം അജ്തനിബു സബഅൽ മുബിഖാത് ഖീല വമാ ഹുന്ന ഖാല അശ്ശിർക്കു ബില്ലാ വസ്സിഹർ. നിങ്ങൾ ഏഴ് വൻപാപങ്ങൾ ഉപേക്ഷിക്കണം എന്ന് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചു. സഹാബികൾ ചോദിച്ചു, വമാ ഹുന്ന, അവ ഏതെല്ലാമാണ്? ഖാല, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അശ്ശിർക്കു ബില്ലാ വസ്സിഹർ. ഒന്ന് ശിർക്കാണ്, രണ്ടാമത്തേത് സിഹ്റാണ്. ഇത് പറഞ്ഞതിന് ശേഷം ഇനി പുസ്തകത്തിൽ, നമ്മുടെ കിതാബിലുള്ളത് സിഹ്റിന്റെ ചികിത്സയുമായി ബന്ധപ്പെട്ട ഒരു പാഠമാണ്. അതിനെക്കുറിച്ചാണ് പിന്നീട് പറയുന്നത്. അന്നുഷ്റത്തു വഹുക്മുഹ. അന്നുഷ്റ, നുഷ്റയും വഹുക്മുഹ, അതിൻ്റെ വിധിയും. നുഷ്റ എന്ന പദം അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, പൊതുവെ അതുകൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് സിഹറിനെ സിഹറുകൊണ്ട് ഇല്ലാതെയാക്കുക എന്നതാണ്. എന്നാൽ സിഹറിനെ ഇല്ലാതെയാക്കുന്ന അനുവദനീയമായ മാർഗങ്ങൾക്കും ചിലപ്പോൾ നുഷ്റ എന്ന പദം ഉപയോഗിക്കാറുണ്ട്. സിഹറിനെ സിഹറുകൊണ്ട് ഇല്ലാതെയാക്കുന്നതിനാണ് നുഷ്റ എന്ന് പറയുക. എന്നാൽ അനുവദനീയമായ മാർഗങ്ങളിലൂടെ സിഹറ് ഇല്ലായ്മ ചെയ്യുന്നതിനും നുഷ്റ എന്ന് അറബിയിൽ പറയാറുണ്ട്. അതുകൊണ്ടാണ് നുഷറയെക്കുറിച്ചുള്ള വിഷയത്തിൽ, നുഷറയുടെ വിഷയത്തിൽ വന്ന തെളിവുകളിൽ ചില ഹദീസുകളിൽ നുഷറ വിലക്കുന്ന ഹദീസുകളും ചില ആഹാറുകളിൽ നുഷറ അനുവദിക്കുന്ന വാക്കുകളും കാണാൻ കഴിയുന്നത്. നുഷറ എന്ന് പറഞ്ഞാൽ സിഹറിനെ സിഹറുകൊണ്ട് ഇല്ലാതെയാക്കലാണ്. എന്നാൽ സിഹറിനെ ഇല്ലായ്മ ചെയ്യാൻ ഉപയോഗിക്കുന്ന അനുവദനീയമായ, ഇസ്ലാമിൽ അനുവദിക്കപ്പെട്ട മാർഗങ്ങൾ, അവക്കും ചിലപ്പോൾ നുഷറ എന്ന് പറയാറുണ്ട്. അതുകൊണ്ടാണ് നുഷറയുടെ വിഷയത്തിൽ വന്ന തെളിവുകൾ, അവയിൽ ചിലത് നുഷറയെ വിലക്കുന്നതായും മറ്റു ചിലത് നുഷറയെ അനുവദിക്കുന്നതായും കാണുന്നത്. ഇത് നമ്മൾ പഠിക്കേണ്ട, മനസ്സിലാക്കേണ്ട കാര്യമാണ്. കാരണം നാട്ടിൽ ചില ആളുകൾ ചിലപ്പോൾ പറയാറുണ്ട്, സിഹ്റു ബാധിച്ച ആളുകൾക്ക് സിഹ്റു കൊണ്ട് തന്നെ ചികിത്സ ചെയ്യാം, അത് അനുവദനീയമാണ്, അത് പണ്ഡിതന്മാർ അനുവദിച്ചിട്ടുണ്ട് എന്ന് ചിലർ പറയാനുള്ള തെളിവ് ഈ രൂപത്തിൽ വന്ന ചില അസറുകളാണ്. ഇത്തരം അസറുകളിൽ വന്ന നുഷറ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അനുവദനീയമായ ചികിത്സാ മാർഗങ്ങളാണ്. അതല്ലാതെ സിഹറിനെ സിഹറുകൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതിനെ ആരും അനുവദിച്ചിട്ടില്ല. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുത്തെ ഹദീസുകളിൽ നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയോട് നുശ്രയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുന്ന് പറഞ്ഞു, ഇന്നഹ മിൻ അമലി അഷ്ഷൈത്താൻ. നുശ്ര ചെയ്യുക എന്നത് അല്ലെങ്കിൽ നുശ്ര എന്നത് പിശാചിന്റെ പ്രവർത്തനത്തിൽപ്പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സിഹറിനെ ഇല്ലായ്മ ചെയ്യുന്നതിന് സിഹർ തന്നെ ഉപയോഗപ്പെടുത്തുക എന്നത് നിഷിദ്ധമാണ്. ആ അർത്ഥത്തിൽ നുശ്ര നിരോധിക്കപ്പെട്ട അള്ളാഹുവും റസൂലും വിലക്കിയ കാര്യങ്ങളിൽപ്പെട്ടതാണ്. എന്നാൽ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അനുവദനീയമായ മാർഗങ്ങൾ അവ കൊണ്ട് സിഹറിനെ ഇല്ലാതെയാക്കുക എന്നതാണ് ഉദ്ദേശിക്കുന്നത് എങ്കിൽ ആ രൂപം ഉപയോഗപ്പെടുത്തുന്നതാകട്ടെ അനുവദനീയവുമാണ്. അന്നുഷറത്തു വഹുക്മുഹ, നുഷറയും അതിന്റെ വിധിയും. അന്നുഷറത്തു ഹല്ലു സിഹരി അനിൽ മസ്ഹൂർ, നുഷറ എന്നു പറഞ്ഞാൽ ഹല്ലു സിഹർ, സിഹറിനെ ഇല്ലാതെയാക്കലാണ്. അനിൽ മസ്ഹൂർ, സിഹർ ബാധിച്ചയാളിൽ നിന്ന് സിഹറിനെ ഇല്ലായ്മ ചെയ്യലാണ് നുഷറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മുടെ കിതാബ് ആരത്തൊക്കെ ഉണ്ടെന്ന് അറിയില്ല, ഉള്ള ആൾക്കാർ അത് നോക്കുക. വഹിയ നൗആൻ, അങ്ങനെ സിഹറിനെ ഇല്ലായ്മ ചെയ്യുന്നത് രണ്ട് രൂപത്തിലുണ്ട്. അൽ ഔവലു, ഒന്നാമത്തെ രൂപം, നുഷറത്തുൻ മംനുഅ, നിരോധിക്കപ്പെട്ട രൂപത്തിലുള്ള നുഷറ ചെയ്യാൻ പാടില്ലാത്ത, അള്ളാഹു വിലക്കിയ, റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ നുഷറ. വഹിയ ഹല്ലു സിഹരി അനിൽ മസ്ഹൂരി ബിസിഹരി മിസ്ലിഹ്, ഒരു സിഹറിനെ അതിനു തുല്യമായ സിഹർ കൊണ്ട് ഇല്ലായ്മ ചെയ്യുന്നതാണ് നിരോധിക്കപ്പെട്ട നുഷറയിൽ ഉൾപ്പെടുക. ഇതിനുള്ള തെളിവ് എന്താണ്? സിഹർ ചെയ്യാൻ പാടില്ല എന്ന് അറിയിക്കുന്ന പൊതുവായ ഹദീസുകൾ തന്നെ. നേരത്തെ നമ്മൾ പഠിച്ച ഇജ്തനിബു സബ്അൽ മുബിഖാത്, ഏഴ് വൻപാപങ്ങൾ നിങ്ങൾ ഉപേക്ഷിക്കണമെന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ശിർക്ക് കഴിഞ്ഞ ഉടനെ എണ്ണിയത് സിഹറിനെയാണ്. അപ്പോൾ സിഹർ വൻപാപമാണ്. ഹറാമായ ഈ കാര്യം കൊണ്ട് സിഹറിനെ ഇല്ലായ്മ ചെയ്യുക എന്നത് അനുവദിക്കപ്പെടുകയില്ല. നിരോധിക്കപ്പെട്ട മദ്യമോ മറ്റെന്തെങ്കിലും മാർഗങ്ങളോ ഉപയോഗിച്ചുകൊണ്ട് രോഗത്തിന് ചികിത്സ തേടാൻ പാടില്ല എന്നതുപോലെ തന്നെ നിഷിദ്ധമാക്കപ്പെട്ട, അള്ളാഹുവും റസൂലും കടുത്ത ഭാഷയിൽ വിലക്കിയ സിഹർ അത് ചികിത്സയ്ക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തുക എന്നത് അനുവദിക്കപ്പെടുന്നതല്ല. അതുകൊണ്ടാണ് നമ്മുടെ നാട്ടിൽ പലപ്പോഴും ആളുകൾക്ക് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ, അതല്ലെങ്കിൽ ജിന്നിന്റെ ബാധയുണ്ടായാൽ, പ്രശ്നങ്ങൾ ഉണ്ടായാൽ, പൊതുവെ നാട്ടിൽ നടപ്പുള്ള വഴികളിൽപ്പെട്ടതാണ് ചിലപ്പോൾ തങ്ങന്മാരുടെ അടുക്കൽ ചെല്ലും. പോയാൽ ചിലപ്പോൾ അവിടെ ചെന്നാൽ ഇത് പരിഹരിക്കപ്പെടും, ഇന്ന അടുത്ത് കൊണ്ടാണ് ഇത് പ്രശ്നം, ഗുരുതരമാണ് എന്ന് പറഞ്ഞ് അവർ റഫർ ചെയ്യും. റഫർ ചെയ്യുന്നത് മിക്കപ്പോഴും സാഹറന്മാരായ, അതല്ലെങ്കിൽ അമ്പലത്തിലെ പൂജാരികളുടെ അടുക്കലേക്കൊക്കെ ആയിരിക്കും. ഇത്തരം പൂജാരിമാരുടെ അടുക്കൽ ചെന്ന് അവർ ചെയ്യുന്നത് യഥാർത്ഥത്തിൽ ഈ പറഞ്ഞ കാര്യമാണ്, സിഹറിനെ സിഹറുകൊണ്ട് ഇല്ലായ്മ ചെയ്യാൻ ശ്രമിക്കുക എന്നതാണ്. പക്ഷെ ഇതുകൊണ്ട് ഞാൻ പലതവണ പറഞ്ഞതുപോലെ സിഹറിനെ ഒരിക്കലും സിഹറുകൊണ്ട് മാറ്റാൻ സാധിക്കുകയില്ല. മറിച്ച് രോഗത്തിന്റെ ചില ലക്ഷണങ്ങൾ മാറിപ്പോയേക്കാം, മറ്റ് ചില ലക്ഷണങ്ങൾ തിരിച്ച് വേറെ ചില പ്രശ്നങ്ങൾ അയാൾക്ക് ബാധിക്കുക തന്നെ ചെയ്യും. സിഹർ ഒരിക്കലും പരിഹാരമല്ല, അത് കുറേ പ്രശ്നങ്ങളുടെ തുടക്കമാണ്. ഏത് കാര്യത്തിലാണെങ്കിലും സിഹർ കൊണ്ട് യാതൊരു നിലക്കുമുള്ള പരിഹാരം ഉണ്ടാവുകയില്ല. പരിഹാരമുണ്ടാകുന്നത്, ഏതൊരു രോഗത്തിനും പരിപൂർണമായ ശമനമുണ്ടാകുന്നത് അള്ളാഹു സുബ്ഹാനഹു വതആലയിൽ നിന്നും, അള്ളാഹു ഇറക്കിയ അവൻ അനുവദിച്ച ശിഫാഇന്റെ മാർഗങ്ങളിൽ നിന്നുമാണ്. അതിന്റെ തെളിവ് നമ്മൾ പ്രാർത്ഥിക്കുന്ന, രോഗം വന്നാൽ നമ്മൾ ആവർത്തിച്ചു പറയുന്ന പ്രാർത്ഥനയാണ്, അല്ലാഹുമ്മ റബ്ബന്നാസ് അദ്ഹിബിൽ ബാസ് ഇഷ്ഫി അൻത ശാഫി ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅ ലാ യുഗാദിറു സഖമ. അല്ലാഹുവേ, ജനങ്ങളുടെ റബ്ബായവനെ, അദ്ഹിബിൽ ബാസ്, നീ ഇതാ ഈ കുഴപ്പം, ഈ പ്രശ്നം, ഈ ബുദ്ധിമുട്ട് നീക്കം ചെയ്യണം. ഇഷ്ഫി, അല്ലാഹുവേ നീ ഈ രോഗത്തിന് ശമനം നൽകണം. ഇത് നീ സൗഖ്യപ്പെടുത്തണം. അൻത ശാഫി, നീയാകുന്നു രോഗങ്ങൾക്ക് ശമനം നൽകുന്നവൻ. ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക, അല്ലാഹുവെ നിന്റെ ശിഫായിലല്ലാതെ, നീ രോഗശമനം നൽകിയാലല്ലാതെ രോഗശമനം ഉണ്ടാവുകയില്ല. ലാ ശിഫാഉക ലാ ശിഫാഅ ഇല്ലാ ശിഫാഉക ശിഫാഅൻ ലാ യുഗാദിറു സഖമ, ശിഫാഅൻ ആ രോഗശമനം എപ്രകാരമുള്ളതാണ്, ലാ യുഗാദിറു സഖമൻ, രോഗത്തിന്റെ ഒന്നും തന്നെ ബാക്കി വെക്കാത്ത രൂപത്തിലുള്ള ശമനമാണ്. അപ്പൊ അത് ലഭിക്കണമെങ്കിൽ അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച മാർഗങ്ങൾ തന്നെ ഉപയോഗപ്പെടുത്തണം. അതല്ലാത്ത, അനുവദനീയമല്ലാത്ത, നിഷിദ്ധമായ വഴികളിലൂടെയുള്ള ചികിത്സ പ്രശ്നങ്ങളിലേക്കാണ് വഴി തുറക്കുക. ഉദാഹരണത്തിന്, ആളുകൾ സിഗരറ്റിന് അഡിക്റ്റ് ആണെങ്കിൽ ചിലപ്പോൾ അത് മാറ്റാൻ വേണ്ടി അതിൽ താഴെയുള്ള ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതായി കാണാം. അങ്ങനെ ഉപയോഗപ്പെടുത്തുന്ന ചില മദ്യവിമുക്ത സംരംഭങ്ങളും മറ്റുമൊക്കെയുണ്ട്. സിഗരറ്റ് ഒരാൾക്ക് അഡിക്റ്റ് ആണെങ്കിൽ അത് മാറ്റാൻ വേണ്ടി അവസാനം കൊടുക്കുക നിക്കോട്ടിൻ കലർന്ന ചുയിങ്ങമാണ്, അത് കഴിച്ച് കഴിച്ച് പിന്നെ അവസാനം അത് അവന് അഡിക്റ്റ് ആവും. ഒരിക്കൽ ഒരാൾ എന്നോട് പറഞ്ഞത്, അയാൾക്ക് സിഗരറ്റിനേക്കാൾ കൂടുതൽ ചെലവ് ഇപ്പോൾ ഈ ചുയിങ്ങം വാങ്ങിക്കാനാണ്, നിക്കോട്ടിനുള്ള ചുയിങ്ങം വാങ്ങിക്കാൻ. ഹറാമുകൾ കൊണ്ട് ഒരിക്കലും ഒരു പ്രശ്നം മറ്റൊരു പ്രശ്നത്തിലേക്ക് ചാടുമെന്നല്ലാതെ പ്രശ്നം നമ്മുടെ അടുക്കൽ നിന്ന് ഒഴിവായി പോവുകയില്ല. സിഗരറ്റ് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് ലഹരിയുടെ ചെറിയ ഭാഗമുള്ള നിക്കോട്ടിൻ കലർന്ന ചുയിങ്ങം കഴിച്ചാൽ പിന്നെ അതിനെ അഡിക്റ്റ് ആവും. സിഗരറ്റിന് ഇതിനേക്കാൾ വില കുറവാണ്, മറ്റേതിന് വില കൂടുതലാണ്. അയാൾ പറയുമ്പോൾ എന്റെ പൈസ ഇതിൽ കൂടുതൽ കൂടുതൽ നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഹറാമിൽ ഒരിക്കലും ചികിത്സ ഉണ്ടാവുകയില്ല. ചില ഹദീസുകളിൽ, ആ ഹദീസിന്റെ ലഫ്ദുകളിൽ ചില അഭിപ്രായ വ്യത്യാസങ്ങളുണ്ട്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞതായി കാണാം, തദാവൂ വലാ തദാവൂ ബിഹറാം ഫഇന്ന അല്ലാഹ ലം യജ്അൽ ശിഫാ ഫീമാ ഹറമഹു. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ ഏതൊരു രോഗം ഇറക്കിയിട്ടുണ്ടോ അതിന് ചികിത്സ ഇറക്കിയിട്ടുണ്ട്. അതുകൊണ്ട് തദാവൂ, നിങ്ങൾ ചികിത്സ തേടിക്കൊള്ളുക. വലാ തദാവൂ ബിഹറാം, ഹറാം കൊണ്ട് നിങ്ങൾ ചികിത്സിക്കരുത്. അല്ലാഹു സുബ്ഹാനഹു വതആല അവൻ നിഷിദ്ധമാക്കിയ ഒന്നിലും തന്നെ ശമനം വെച്ചിട്ടില്ല. ഇത് വലിയ പാഠമാണ്. ഇപ്പോൾ ആളുകൾക്കിടയിൽ മാനസിക പ്രശ്നങ്ങളുള്ള ആളുകൾ, ഡിപ്രഷനും മറ്റും ബാധിക്കുന്നവർ മ്യൂസിക് തെറാപ്പിയിലേക്ക് പോകുന്നത് കാണാം, അതല്ലെങ്കിൽ യോഗയിലേക്ക് പോകുന്ന ആളുകളെ കാണാം. ഇതെല്ലാം ഒരു പ്രശ്നം ഒഴിവാക്കി അനേകം പ്രശ്നങ്ങൾ മറ്റു ചിലത് കൊണ്ടുവരാനുള്ള മാർഗങ്ങൾ മാത്രമാണ്. അതല്ലാതെ ഒരിക്കലും രോഗത്തിനുള്ള ശമനമല്ല. രോഗത്തിനുള്ള ശമനം അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ച മാർഗങ്ങളിൽ മാത്രമാണുള്ളത്. അപ്പോൾ സഹോദരങ്ങളെ, സിഹറിനെ സിഹറുകൊണ്ട് തന്നെ ഇല്ലായ്മ ചെയ്യുക എന്നത് ഗുരുതരമായ തിന്മയാണ്. കാരണം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിലക്കിയ ഗൗരവപ്പെട്ട തിന്മകളിൽ എണ്ണിയ ശിർക്ക് കഴിഞ്ഞാൽ രണ്ടാമത് എണ്ണിയ തിന്മയാണ് സിഹർ. അതുകൊണ്ട് ഈ പറഞ്ഞ നുശറ, നുശറത്തുൻ മംനുഅ, വിലക്കപ്പെട്ട നുശറ, അല്ലാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചിട്ടില്ലാത്ത നുശറ, അത് ഒരാൾക്ക് അനുവദിക്കപ്പെട്ടതല്ല. അതിൽപ്പെട്ടതാണ് ചില ആളുകൾ ചെയ്യുന്ന, അതിന് പറയുന്ന പേര് ഓരോ നാട്ടിലും വ്യത്യസ്ത പേരുകളാണ്. ചിലർ പറയും പടിവെച്ചു പുറത്താക്കുക എന്ന് പറയും. സിഹർ, ബാധിച്ച സിഹറിനെ പടിവെച്ചു പുറത്താക്കുക എന്ന് പറയും. ഇതൊക്കെ യഥാർത്ഥത്തിൽ സിഹറിന്റെ വ്യത്യസ്ത രൂപങ്ങളാണ്. അതുപോലെ തന്നെ കണക്ക് നോക്കുക എന്ന് പറയും. ചില ആളുകൾ വീട്ടിലേക്ക് വരും, വീട്ടിൽ വന്നിട്ട് അവർ കണക്ക് നോക്കും, അവർ ചില കളങ്ങൾ വരക്കും, ചില കുറികൾ വരക്കും, എന്നിട്ട് കണക്ക് നോക്കും. അതുപോലെ തന്നെ സാഹിറന്മാർ അവരെ തിരിച്ചറിയാൻ സാധിക്കുന്ന വഴികളിൽ പെട്ടതാണ്. ഇത്തരം ആളുകളുടെ അരികിൽ ചെന്നാൽ അവർ പരസ്പര ബന്ധമില്ലാത്ത ചോദ്യങ്ങൾ ചോദിക്കും, ചികിത്സക്ക് ആവശ്യമില്ലാത്ത കാര്യങ്ങൾ. ഇപ്പൊ രോഗി വന്നു കഴിഞ്ഞാൽ രോഗിയുടെ പേര് ചോദിക്കാന്നുള്ള ഡോക്ടർ പൊതുവെ ചെയ്യുന്നതാണ്. പക്ഷെ ഇയാൾ വന്നു കഴിഞ്ഞാൽ ആദ്യം ചിലപ്പോൾ ചോദിക്കുക രോഗിയുടെ ഉമ്മാന്റെ പേരെന്താണ്, എന്താ നിന്റെ ഉമ്മാന്റെ പേര്, അയാളുടെ പേര് ചോദിക്കും, പിന്നെ ഉമ്മാന്റെ പേര് ചോദിക്കും. ഉമ്മയുടെ പേരും ചികിത്സയുമായി എന്ത് ബന്ധമാണുള്ളത്? അപ്പൊ ഇത്തരം ബന്ധമില്ലാത്ത കാര്യങ്ങൾ ചോദിച്ചറിയുക എന്നത് സാഹറന്മാരുടെ പൊതു സ്വഭാവങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ ചികിത്സാ വഴികളിൽ പൊതുവെ ദുന്യവിയായി നമുക്ക് മനസ്സിലാകാത്ത ബന്ധമില്ലാത്ത കാര്യങ്ങൾ പറയുക എന്നത് ഈ പറഞ്ഞ രൂപത്തിൽ സാഹറന്മാരുടെ രീതിയിൽ പെട്ടതാണ്. ശരീരത്തിൽ നിന്ന് പ്രത്യേകിച്ച് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കാനോ ശരീരത്തിലേക്ക് എന്തെങ്കിലും കഴിക്കാനോ ഉണ്ടാവില്ല. ഒരു ബന്ധവുമില്ലാത്ത കാര്യങ്ങൾ ചിലപ്പോൾ പറയും. ചില ആളുകൾ സുബ്ഹാനല്ലാഹ് സിഹർ മാറ്റുന്നതിന് വേണ്ടി അവർ പറയുന്ന ചികിത്സാവിധികൾ ആളുകൾക്ക് ചെയ്യാൻ പറ്റുന്നില്ല, പലതും തട്ടിപ്പാണ്. ഉദാഹരണത്തിന് അവർ പറയും, ജനിച്ച് രണ്ട് ദിവസമായ എലിക്കുഞ്ഞിനെ കിട്ടണം, അതല്ലെങ്കിൽ ജനിച്ച് ഇത്ര ദിവസം കഴിഞ്ഞിട്ടുള്ള കോഴിയെ കിട്ടണം,
അതിന്റെ ഇത്ര തൂവല് കിട്ടണം, അതിന് അമാവാസി രാത്രിയിൽ പോയി പിടിക്കണം, അതിന് കൂട്ടിലടക്കണം, ഇങ്ങനെ പലജാതി രൂപങ്ങൾ പറയുന്ന ആളുകളുണ്ട്. ഇങ്ങനെയുള്ള രൂപങ്ങൾ പറഞ്ഞു കേട്ടാൽ ഒരാൾ ചികിത്സയുടെ മാർഗമായി പറഞ്ഞാൽ മനസ്സിലാക്കിക്കൊള്ളുക അത് സിഹറാണ്. അത്തരം വഴികളിലൂടെ രോഗം ചികിത്സിച്ച് മാറ്റാമെന്ന് വാഗ്ദാനം നൽകുന്നവർ അവർ നിങ്ങൾക്ക് നൽകുന്നത് സിഹറിന്റെ വഴിയാണ്, അല്ലാതെ ഇസ്ലാമികമായ വഴിയല്ല. അപ്പൊ ഇത്തരം സിഹറിന്റെ മാർഗങ്ങൾ, ഞാൻ ഇതൊക്കെ പറയുന്നത്, ഈ വഴികൾ പറയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ചില ആളുകൾ ഇതിന് സിഹർ എന്ന് പേരിടില്ല. അപ്പൊ അവർ പറയുന്നത് ഇസ്ലാമികമായ വഴിയാണല്ലോ, അയാൾ നല്ല താടിയുള്ള മനുഷ്യനാണ്, അയാൾ നല്ല ദീനിയായിട്ട് കാണുന്ന മനുഷ്യനാണ്, അയാളാണല്ലോ ഇത് പറഞ്ഞത് എന്ന് പറഞ്ഞിട്ട് ഇത്തരം കാര്യങ്ങളിലേക്ക് ആളുകൾ പോകും. പക്ഷേ പേര് സിഹർന്നുണ്ടാവില്ല. ഒരിക്കൽ ബസ്സിൽ കയറിയപ്പോ ഒരാൾ സംസാരിച്ചാൽ പറയാം ഇസ്ലാമിക് എന്തായാലും പറഞ്ഞു ഇസ്ലാം എന്തോ ഒരു വാക്ക് പറഞ്ഞു, എനിക്ക് ഓർമ്മയില്ല. ഇസ്ലാമിക് ജ്യോതിഷം എന്നത് അതിന്റെ പുതിയ രൂപങ്ങളിൽ പെട്ടതാണ്. എല്ലാ ഹറാമുകളുടെ മേലെയും ഇസ്ലാമിക് എന്ന് പേര് വെക്കുക. ഇസ്ലാമിക സംഗീതം, ഇസ്ലാമിക ജ്യോതിഷം, ഇസ്ലാമിക മദ്യം കൂടി ചിലപ്പോൾ വരും. ഇങ്ങനെ എല്ലാത്തിന്റെ മുന്നിൽ ഇസ്ലാം എന്ന പേര് വെച്ച് കഴിഞ്ഞാൽ അത് ഇസ്ലാം ആവുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഈ രൂപങ്ങളെ കുറിച്ച് പറഞ്ഞത്. എന്തെങ്കിലും നിങ്ങളുടെ ശരീരത്തിൽ അസുഖമുണ്ട്, നിങ്ങൾക്ക് കഴിക്കാനൊന്നുമില്ല, അതല്ലെങ്കിൽ നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് എടുക്കുക. ഉദാഹരണത്തിന് ഹിജാമ, ഹിജാമ ഒരു ചികിത്സാ രൂപമാണ്. അതിലെന്ത് ചെയ്യുന്നുണ്ട്, നിങ്ങളുടെ ശരീരത്തിൽ നിന്ന് പുറത്തേക്ക് ചിലത് എടുക്കുന്നുണ്ട്. അത് പണ്ഡിതന്മാർ പറഞ്ഞ ചില അടയാളങ്ങളാണ്. ശരീരത്തിൽ നിന്ന് എന്തെങ്കിലും പുറത്തേക്ക് എടുക്കുന്നില്ല, അല്ലെങ്കിൽ ശരീരത്തിന്റെ ഉള്ളിലേക്ക് ഒന്നും വെക്കുന്നില്ല. ഇങ്ങനെയുള്ള ചികിത്സാ രീതികളിൽ മിക്കതും പ്രശ്നങ്ങൾ, ചിലത് സിഹറായിരിക്കാം, ചിലത് ഗുരുതരമായ തെറ്റുകളോ മറ്റോ ആയി വരുന്ന, അല്ലെങ്കിൽ ചിലത് തട്ടിപ്പായിരിക്കാം. മിനിമം പോയാൽ മിക്കതും ഇത്തരം കാര്യങ്ങളിൽ തട്ടിപ്പുകളായിരിക്കാം. അപ്പൊ അതുകൊണ്ട് സഹോദരങ്ങളെ, നമ്മൾ ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ ശ്രദ്ധിക്കണം. പല ആളുകളും പ്രയാസങ്ങൾ ചിലത് ഉണ്ടാവണം എന്നില്ല, ചില ആളുകൾക്ക് ഉണ്ടായാൽ തന്നെ അപ്പോൾ തന്നെ എന്തിനു ഫലത്തിനു വേണ്ടി, ഫലം കിട്ടാവുന്ന എന്തെങ്കിലും മാർഗമുണ്ടോ എന്നറിയാനുള്ള ഞെട്ടോട്ടത്തിലാണ്. നീ എന്തെല്ലാം വഴികൾ ശ്രമിച്ചുണ്ടാക്കിയാലും അള്ളാഹു ഉദ്ദേശിക്കാതെ നിന്റെ ഒരു രോഗവും മാറില്ല, എന്തൊക്കെ നീ ഉപയോഗപ്പെടുത്തിയാലും. അതുകൊണ്ട് നീ കണ്ടെത്തുന്ന വഴി അള്ളാഹു അനുവദിച്ചതാണോ എന്ന് നീ ഉറപ്പുവരുത്തണം. വീടെടുക്കാൻ തുടങ്ങിയാൽ, ഒരു പറമ്പെടുത്താൽ അപ്പോൾ കിണർ കുഴിക്കണം. അപ്പൊ പണ്ടത്തെ കാലത്ത് പല ജാതി അന്ധവിശ്വാസങ്ങൾ ആളുകൾക്കിടയിൽ ഉണ്ടായിരുന്നു. ഇപ്പോൾ അത് വേറെ പല രൂപങ്ങളിലാണ്. അപ്പൊ ആളുകൾ കിണറ്റിൽ താഴെ ഭൂമിക്കടിയിൽ വെള്ളമുണ്ടോ എന്ന് കണ്ടെത്താൻ അവർ കണ്ടെത്തിൽ പല വഴികളുണ്ട്. ഇതൊക്കെ അനുവദനീയമാണോ എന്ന് ചോദിച്ചു നോക്കുന്നതിന് പകരം അത് മനസ്സിലാക്കുന്നതിന് പകരം ഉറപ്പുവരുത്തുന്നതിന് മുൻപ് തന്നെ ആളെ വിളിക്കാൻ, എന്നിട്ട് അയാൾ വരും. ഒരു ബന്ധമില്ലാത്ത കുറെ കാര്യങ്ങൾ അയാൾ ഇങ്ങനെ ചെയ്യും. ഇവിടെ കുത്തിയാൽ മതി, എന്താണ് ഇതിന്റെ ഇതിനു വല്ല ശാസ്ത്രീയ പിൻബലമുണ്ടോ, ഇതിനു വല്ല കാരണമുണ്ടോ, ഇതിന്റെ പിന്നെ വല്ല അടിസ്ഥാനമുണ്ടോ, ഇതൊന്നും പരിശോധിക്കാതെ ആളുകൾ ഇത്തരം കാര്യങ്ങളിലേക്ക് എടുത്തു ചാടുന്നത് ഗുരുതരമായ കാര്യമാണ്. സഹോദരങ്ങളെ, നമ്മൾ നമ്മുടെ ദീൻ സംരക്ഷിക്കുന്നതിൽ ശ്രദ്ധ പുലർത്തണം. ഫലം കിട്ടുന്നുണ്ടോ എന്നതല്ല, അള്ളാഹു സുബ്ഹാനഹു വതആല അനുവദിച്ചതാണോ ഈ കാര്യം എന്നതാണ് നമ്മൾ ആദ്യം പരിശോധിക്കേണ്ടത്. അല്ലാതെ എനിക്ക് ഫലം കിട്ടോ, എന്റെ പ്രശ്നം മാറുമോ എന്നതല്ല. അതുകൊണ്ട് സിഹറാകട്ടെ, മറ്റു രോഗങ്ങളാകട്ടെ, എന്താകട്ടെ, ഏതു പ്രശ്നങ്ങളും പരിഹരിക്കാനുള്ള വഴികൾ കണ്ടെത്തുന്നതിന് മുൻപ് അത് ഇസ്ലാമികമായി അനുവദനീയമാണോ എന്നത് പരിശോധിക്കണം. ഇസ്ലാമികമായി അനുവദനീയമല്ലാത്ത മാർഗങ്ങളാണ് നിങ്ങൾ ഉപയോഗപ്പെടുത്തുന്നതെങ്കിൽ ദുനിയാവിലും നിങ്ങൾക്ക് ഉപദ്രവമുണ്ടാകും, ആഖിറത്തിൽ ഉപദ്രവം ഉണ്ടാകും. ദുനിയാവിലെ ഉപദ്രവത്തിൽ നിങ്ങൾ രക്ഷപ്പെട്ടാൽ പോലും ആഖിറ നിങ്ങൾക്ക് നഷ്ടപ്പെടും. ആഖിറമാകട്ടെ, പരലോക ദുനിയാവിനെ അപേക്ഷിച്ചു നോക്കിയാൽ അതാണ് ജീവിതം, അതാണ് പരിപൂർണമായ ഹയാത്ത്. ദുനിയാവ് കണ്ണിമ വെട്ടുന്ന നേരത്തേക്ക് മാത്രമേ ആഖിറത്തിന്റെ മുന്നിലുള്ളൂ. അപ്പൊ അത് നഷ്ടപ്പെടുത്തിക്കൊണ്ട് ദുനിയാവിൽ ചെറിയ ചെറിയ നേട്ടങ്ങൾ നേടിയെടുക്കാൻ ശ്രമിക്കുക എന്നത് വിഡ്ഢിത്തമാണ് എന്ന് നമ്മൾ ഓർക്കണം. അത് ചികിത്സയുടെ കാര്യത്തിലാവട്ടെ, എന്ത് കാര്യത്തിലാവട്ടെ, കുട്ടിക്ക് അസുഖം വന്നാൽ ആളുകൾ ഇങ്ങനെ പരക്കം ഭയം, അല്ലെങ്കിൽ എന്തു വഴി കിട്ടിയാലും അതിലേക്കൊക്കെ പോയി നോക്കുക. അതിൽ എന്താണ് ചെയ്യുന്നത്, ആരാണ് ഇതിന്റെ പിന്നിലുള്ളത്, ഇവർ ഈ പറയുന്ന മാർഗം ഇസ്ലാമിക അനുവദനീയമാണോ, ഇതൊന്നും നോക്കാതെ അഞ്ചാൾക്കാർ അത് ഫലമുണ്ട് എന്ന് പറഞ്ഞാൽ മതി. ഫലമുണ്ട് എന്നത് ഒരു കാര്യം അനുവദനീയമാണ് എന്നതിനുള്ള തെളിവല്ല, നന്നായി പഠിക്കേണ്ട പാഠമാണത്. ഫലമുണ്ട് എന്നത് നമ്മളിത് കഴിഞ്ഞ തവണയും പറഞ്ഞിട്ടുണ്ട് അല്ലെ, കാരണങ്ങൾ സ്വീകരിക്കുന്ന സമയത്ത് ശ്രദ്ധിക്കണം എന്ന് പറഞ്ഞ സമയത്ത് പറഞ്ഞിട്ടുണ്ട്. ഫലമുണ്ട് എന്നത് ഒരു കാര്യം ഇസ്ലാമികമായി അനുവദനീയമാണ് എന്നതിനുള്ള തെളിവല്ല. അത് ഇസ്ലാമികമായി അനുവദനീയമാകണമെങ്കിൽ അതിന്റെ കാര്യങ്ങൾ എന്താണ്, അതിന്റെ രൂപങ്ങൾ എന്താണ് എന്ന് നന്നായി പരിശോധിക്കണം. ഉദാഹരണത്തിന്, നമ്മുടെ നാട്ടിൽ ഇപ്പോൾ പ്രചരിച്ചു വന്നുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ്. എന്തതിന്റെ പേര്? എൻ എൽ പി എന്ന രൂപത്തിലുള്ള പിന്നെ കോഴ്സ്. അത് പല ഫലങ്ങൾക്കും പല പല നേട്ടങ്ങൾ അതിൽ പങ്കെടുത്ത, അതിന്റെ കോഴ്സിൽ പങ്കെടുത്ത ഒരാൾ എന്നോട് പറഞ്ഞത് അതിന്റെ ഗുരുതര വശങ്ങളെ കുറിച്ചും മറ്റു. എനിക്കിപ്പോ ഇബാദത്തിന് ഭയങ്കര താല്പര്യമാണ് എന്നാണ് പറഞ്ഞത്. സഹോദര, നിനക്ക് ഇബാദത്തിൽ താല്പര്യമുണ്ട്, താല്പര്യമില്ല, നിനക്ക് എന്തെങ്കിലും കാര്യത്തിൽ പുതുതായൊരു മാറ്റം, ഇതൊന്നും ഒരു കാര്യം അനുവദനീയമാണ് എന്ന് തെളിവല്ല. ഒരു കാര്യം അനുവദനീയമാകണമെങ്കിൽ, പ്രത്യേകിച്ച് ദീനിന്റെ കാര്യമാണ് എങ്കിൽ, അള്ളാഹു അനുവദിക്കണം. അള്ളാഹു അനുവദിക്കാതെ ഒരു കാര്യവും അനുവദനീയമാവും. അതിന്റെ ഫലങ്ങൾ നോക്കിയിട്ടല്ല നമ്മൾ പിന്നെ ഒരു കാര്യത്തിലേക്കും എടുത്തു ചാടേണ്ടത്. അതിൽപ്പെട്ടത് ഈ തരീഖത്തിന്റെ മാർഗങ്ങൾ. തരീഖത്തിൽ ചാടുന്ന പലരും എന്തുകൊണ്ടാണ് ഇതിലേക്ക് പോകുന്നത്? പോയി കഴിഞ്ഞാൽ മനസ്സിന് വല്ലാത്ത സുഖമുണ്ട്. സുഖമുണ്ട് എന്നതല്ല, ഏത് കാര്യവും പ്രാവർത്തികമാക്കാനോ അത് അനുവദനീയമാണ് എന്ന് പറഞ്ഞിട്ടുള്ള തെളിവ് എന്നത് നമ്മൾ നന്നായി മനസ്സിലാക്കണം. അപ്പൊ അതാണ് ഒന്നാമത്തെ കാര്യം. അൽ ഔവലു നുഷറത്തുൻ മംനുഅത്തുൻ വഹിയ ഹല്ലു സിഹ്റി അനിൽ മസ്ഹൂരി ബിസിഹ്റി മിസ്ലിഹി. അതിന്റെ ചില രൂപങ്ങളാണ് ഞാൻ പറഞ്ഞത്. അതിനുള്ള തെളിവ് ഞാൻ നേരത്തെ പറഞ്ഞു. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ അവിടത്തോട് ചോദിച്ചു, നുഷറയെ കുറിച്ച് ചോദിച്ചപ്പോൾ അവിടുത്തെ പറഞ്ഞു, ഇന്നഹ മിൻ അമലി അശ്ശൈത്താൻ, അത് പിശാചിന്റെ പ്രവർത്തനങ്ങളിൽ പെട്ടതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു. അതുപോലെ തന്നെ പണ്ഡിതന്മാരിൽ ചിലർ തെളിവ് പിടിച്ച ഖുർആനിലെ ആയത്താണ്. അള്ളാഹു പറഞ്ഞു, വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത. അള്ളാഹു മൂസാ നബിയുടെ ചരിത്രം പറഞ്ഞപ്പോൾ പറഞ്ഞതാണത്. വലാ യുഫ്ലിഹു സാഹിറു ഹൈസു അത, സാഹിറായ ഒരാൾ അയാൾ എവിടെ ചെന്നാലും വിജയിക്കുകയില്ല. വിജയിക്കില്ല എന്ന് പറഞ്ഞ അതിന്റെ അർത്ഥം എന്താ? അയാൾക്ക് ഫലം ഉണ്ടാക്കാൻ സാധിക്കുകയില്ല. അന്തിമ വിജയം ഒരാൾ ഒരിക്കലും സാഹിറിന്റെ കയ്യിലൂടെ നമുക്ക് നേടിയെടുക്കാൻ പറ്റില്ല. അത് അള്ളാഹു സുബ്ഹാനഹു വതആല തന്ന ഉറപ്പാണ്. അതുകൊണ്ട് അത്തരം കാര്യങ്ങളിൽ നിന്ന് വിട്ടു നിൽക്കണം എന്ന് ഈ പറഞ്ഞതിൽ നിന്നൊക്കെ മനസ്സിലാക്കാൻ സാധിക്കും. അതാണ് നുഷറത്തുൻ മംനുഅ, ഒന്നാമത്തെ ഇനം. രണ്ട്, അസാനി നുഷറത്തുൻ ഗൈറു മംനുഅ. നുഷറത്തുൻ ഗൈറു മംനുഅ, നിരോധിക്കപ്പെടാത്ത നുഷറ. വഹിയ ഖിസ്മാനി, അത് രണ്ട് രൂപത്തിലുണ്ട്. നിരോധിക്കപ്പെടാത്ത, അള്ളാഹു വിലക്കിയിട്ടില്ലാത്ത നുഷറ രണ്ട് രൂപത്തിൽ. നേരത്തെ പറഞ്ഞു, നുഷറ എന്നത് സിഹറിനെ ചികിത്സിച്ചു മാറ്റാൻ ഉപയോഗിക്കുന്ന എല്ലാ വഴികൾക്കും പറയും. അതിൽ പാടില്ലാത്തത് ഏതാണ്? സിഹറിനെ സിഹറ് കൊണ്ട് ഇല്ലാതെയാക്കുക എന്നതാണ്. ഇനി പറയാൻ പോകുന്നത് നിരോധിക്കപ്പെടാത്ത അനുവദനീയമായ സിഹറ് ചികിത്സിച്ചു മാറ്റാൻ അനുവദിക്കപ്പെട്ട മാർഗങ്ങളാണ്. അതിൽ ഒന്നാമത്തെ മാർഗം നുഷറത്തുൻ മുസ്തഹബ്ബ, മുസ്തഹബ്ബായ സുന്നത്തായ നുഷറയാണ്. ഇപ്പൊ സിഹറു ബാധിച്ചു കഴിഞ്ഞാൽ അത് ചികിത്സിച്ചു മാറ്റാൻ ഉപയോഗപ്പെടുത്താവുന്ന സുന്നത്തായ ചികിത്സാരീതി. സുന്നത്തായ ചികിത്സ, നോക്കൂ, നിങ്ങളവിടെ വാജിബ് എന്ന് പറഞ്ഞില്ല, മറിച്ച് മുസ്തഹബ് എന്നാണ് പറഞ്ഞത്. കാരണം പൊതുവെ ചികിത്സ തേടുക എന്നത് മുസ്തഹബാണ്. പൊതുവെ ചികിത്സ തേടുക എന്നത് മുസ്തഹബാണ്. നുഷറത്തുൻ മുസ്തഹബ്ബ, മുസ്തഹബ്ബായ നുഷറ. വഹിയ ഇലാജു സിഹ്രി ബിർറുഖ്യത്തി ശർഇയ്യ, അത് എങ്ങനെയാണ്? വഹിയ, അത് ഇലാജു സിഹർ, സിഹർ ചികിത്സിക്കലാണ്. ബിർറുഖ്യത്തി ശർഇയ്യ, ശർഇയായ മന്ത്രങ്ങൾ കൊണ്ട്. ഇൻഷാല്ലാ അടുത്ത അധ്യായം മന്ത്രങ്ങളെ കുറിച്ചാണ്. ആ സന്ദർഭത്തിൽ നമുക്ക് മന്ത്രത്തിന്റെ വിധിവിലക്കുകളും മറ്റും അതിന്റെ രൂപങ്ങളും പിന്നീട് വിശദീകരിക്കാം. അതിൽ ചിലത് ഞാൻ പിന്നീട് പറയും ഇൻഷാല്ലാ. അപ്പൊ സിഹർ ചികിത്സിക്കാൻ വേണ്ടി ഷറഈൽ അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ ഉപയോഗപ്പെടുത്തുന്നത് മുസ്തഹബ്ബാണ്. അത് സുന്നത്താണ്. സുന്നത്താണ് എന്നതിന് തെളിവ് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സിഹർ ബാധിച്ചപ്പോൾ ഇത്തരം മന്ത്രങ്ങൾ കൊണ്ട് ചികിത്സിച്ചിട്ടുണ്ട്. അവിടുന്ന് സിഹർ വരുന്നതിന് മുൻപുള്ള ചികിത്സയായിട്ടും അത് പറഞ്ഞു തന്നിട്ടുണ്ട്. സിഹർ വന്നതിന് ശേഷം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടത്തേക്ക് സിഹർ ബാധിച്ച ഹദീസ് ഇൻഷാല്ലാ അത് വിശദമായി പിന്നീട് പറയാം. റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ച ഹദീസിൽ, ആ ഹദീസിൽ അല്ലാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് മുഅവ്വിദാത്തുകൾ അത് പാരായണം ചെയ്തുകൊണ്ട് മന്ത്രിച്ചതായി കാണാൻ സാധിക്കും. റസൂലുള്ളാഹിക്ക് സിഹർ ബാധിച്ചപ്പോൾ അവിടുന്ന് മുഅവ്വിദാത്തുകൾ കൊണ്ട് മന്ത്രിച്ചതായി ഹദീസിൽ സ്ഥിരപ്പെട്ടത് കാണാൻ സാധിക്കും. അപ്പൊ മന്ത്രം കൊണ്ട്, അനുവദിക്കപ്പെട്ട മന്ത്രങ്ങൾ കൊണ്ട് ചികിത്സിക്കുക, സിഹറിനെ ചികിത്സിച്ചു മാറ്റുക എന്നത് അനുവദനീയമാണ്. അതാണ് വഹിയ ഇലാജു സിഹർ വറുഖ്യ ശർഇയ്യ, അത് സുന്നത്താണ്. ഔ അദ്വിയത്തിൻ നാഫിഅ, അതല്ലെങ്കിൽ ഉപകാരപ്രദമായ മരുന്നുകൾ കൊണ്ട്. ഉദാഹരണത്തിന് തേന്, തേനിൽ ഷിഫ ഉണ്ട് എന്ന് ഖുർആനിൽ വന്നിട്ടുണ്ട്. അപ്പൊ അതിലെല്ലാത്തിനും ഷിഫ ഉണ്ട്. അതല്ലെങ്കിൽ ഹിജാമ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പല ഹദീസുകളിലും ഹിജാമയെ പ്രോത്സാഹിപ്പിക്കുന്ന, അതിനെ പിന്നെ അത് ചെയ്യാൻ പ്രേരിപ്പിക്കുന്ന വാക്കുകളുണ്ട്. പ്രത്യേകിച്ച് ഒരാളുടെ ശരീരത്തിൽ ബാധിച്ച സിഹറാണ് എങ്കിൽ, രോഗമോ മറ്റോ പോലുള്ള സിഹറാണ് എങ്കിൽ, ചില ആളുകൾക്ക് ചിലപ്പോൾ രോഗം ബാധിപ്പിക്കുന്ന സിഹർ വന്നേക്കാം. അപ്പൊ അത്തരം സിഹറുകളാണ്, ശരീരത്തിൽ എവിടെയെങ്കിലും വേദന ഉണ്ട്, ഇത്തരം സിഹറുകളാണ് എങ്കിൽ അവ ചികിത്സിച്ചു മാറ്റാൻ നല്ല വഴികളിൽ പെട്ടതാണ് ഹിജാമ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പ്രോത്സാഹിപ്പിച്ച ചികിത്സാ മാർഗങ്ങളിൽ പെട്ടതാണത്. പക്ഷേ സഹോദരങ്ങളെ ശ്രദ്ധിക്കണം, ഹിജാമ എന്നതാകട്ടെ ഏത് ചികിത്സാ മാർഗങ്ങളാകട്ടെ, അത് ചെയ്യേണ്ടത് അത് നന്നായി പഠിച്ച് വിവരമുള്ള ആളുകളാണ്. വിവരമില്ലാത്ത അറിയാത്ത ആളുകളുടെ പരീക്ഷണത്തിന് ശരീരം വിട്ടുകൊടുക്കരുത്. ഹിജാമ അറിയാത്ത ആളുകൾ അവർക്ക് മുന്നിൽ പരീക്ഷണത്തിന് വേണ്ടി ആയി പഠിക്കണ്ടല്ലേ എന്നൊന്ന് ചെയ്താൽ ഇവിടെ പോയിട്ട് അത് പുറം കാണിച്ചു കൊടുത്തിരിക്കരുത്. കാരണം അങ്ങനെ പരീക്ഷണത്തിന് ശരീരം വിട്ടുകൊടുക്കാൻ പാടില്ല. അതുപോലെ പരീക്ഷിക്കാൻ വേണ്ടിയിട്ട് ഇവർ പഠിക്കാനും പാടില്ല. എവിടെയെങ്കിലും നോക്കിക്കണ്ട് എന്നിട്ട് പരീക്ഷിക്കുക അവർ ആൾക്കാരുടെ മുന്നിൽ പോയി ചെയ്യാൻ പാടില്ല. അല്ലെ, ഇസ്ലാമിക ശരീഅത്തിലെ മതനിയമങ്ങളിലെ അടിസ്ഥാനങ്ങളിൽ പെട്ടതാണ് ഒരാൾ തിബ്ബ് ചികിത്സാ രൂപങ്ങൾ. അത് വ്യക്തമായി പഠിക്കേണ്ട ആളുകളിൽ നിന്ന് പഠിക്കാതെ ആരെയെങ്കിലും പോയി ചികിത്സിച്ച് അവർക്ക് എന്തെങ്കിലും ഉപദ്രവം വരുത്തിയാൽ അവന് ബാധിക്കുന്ന പ്രയാസങ്ങളുടെ എല്ലാം ഉത്തരവാദിത്വം ഏറ്റെടുക്കണം. അതുകൊണ്ട് പല ആളുകളും ഈ പറഞ്ഞ കാര്യങ്ങളിൽ പലപ്പോഴും അശ്രദ്ധ കാണിക്കാറുണ്ട്. ചില ആൾക്കാർ പോയിട്ട് ഹിജാമ പിന്നെ ഒന്നോ രണ്ടോ തവണ നോക്കി പഠിക്കും, പിന്നെ വേറെ ആൾക്കാരുടെ മേലെ പരീക്ഷണത്തിനായി ഇറങ്ങും. അത് ചെയ്യാൻ നിൽക്കരുത്. ഇത് പഠിക്കേണ്ടടുത്ത് പോയി പഠിക്കണം. എന്ത് ചികിത്സയാണെങ്കിലും അത് പഠിക്കേണ്ടടുത്ത് പോയി പഠിക്കണം. എവിടെയെങ്കിലും പോയി നിന്റെ പിന്നെ ഇത് മുറിക്കുന്ന കാര്യങ്ങളോ മറ്റോ തെറ്റിയിട്ട് ആളുകളുടെ നരമ്പിലോ മറ്റോ തട്ടിയാലും മരിച്ചു പോയി കഴിഞ്ഞാലോ, അതിന്റെ ഉപമാനം നിന്റെ മേലാണ്, അതിന്റെ തെറ്റ് നിന്റെ മേലാണ്, അതിന്റെ ഉത്തരവാദിത്വം നിനക്കാണുള്ളത്. അയാൾക്ക് സാമ്പത്തികമായ എന്തെങ്കിലും നഷ്ടം വന്നൊക്കെ നീ ഏറ്റെടുക്കണം. ഇസ്ലാമികമായും അത് തെറ്റാണ്, നീ ചെയ്തത് ഗുരുതരമായ തെറ്റാണ്. അപ്പൊ ആളുകളുടെ ശരീരത്തിൽ ചികിത്സാ മാർഗം പല പല കാര്യത്തിലും വരാറുണ്ട്. ചികിത്സയുടെ കാര്യത്തിൽ പലപ്പോഴും സഹോദരങ്ങളെ, നിനക്ക് പറ്റിയ ചികിത്സ എല്ലാവർക്കും പറ്റിക്കൊള്ളണമെന്നില്ല. പല ആളുകളും ഉദാഹരണത്തിന് അവന് വയറുവേദന വന്നു, അവനെന്തെങ്കിലും മരുന്ന് വെച്ചു, അതവന് മാറി. പിന്നെ ആർക്ക് വയറുവേദന ഉണ്ടാലും ആ മരുന്ന് തന്നെ പറഞ്ഞുകൊടുക്കുന്ന ആളുകളുണ്ട്. നീ ഒരിക്കലും ഡോക്ടർമാരുടെ പണി എടുക്കരുത്. അത് അവരവർക്ക് വിട്ടുകൊടുക്കുക. ഡോക്ടർമാരുടെ പണി ചെയ്യേണ്ടത് ഡോക്ടർമാരാണ്, അത് അവർക്ക് വിട്ടുകൊടുക്കുക. എനിക്ക് വേണ്ട നിർദ്ദേശം പറഞ്ഞോക്കുക, ഇങ്ങനെ എന്തൊക്കെ ചെയ്തപ്പോൾ എനിക്കൊരു മാറ്റം വന്നിരുന്നു, അല്ലെങ്കിൽ നോക്കി ആരോട് ചോദിച്ചിട്ട് ചെയ്താൽ മതി എന്നൊക്കെ പറഞ്ഞു കൊടുക്കുക എന്നല്ലാതെ ആളുകൾക്ക് ചികിത്സാ വഴികൾ പറഞ്ഞു കൊടുക്കുകയും അതിൽ വിവരമില്ലാത്ത കാര്യങ്ങളിൽ ഇടപെടുകയും ചെയ്യുക എന്നത് ഗുരുതരമായ തെറ്റാണ്. ദീനിന്റെ കാര്യത്തിൽ ഇടപെടുന്ന പോലെ തന്നെയാണ് ദുനിയാവിന്റെ കാര്യത്തിൽ ഇടപെടുന്നു. വല തഖ്ഫു മാ ലൈസ ലക ബിഹി ഇൽം ഇന്ന സംഅ വൽ ബസറ വൽ ഫുആദ കുല്ലു ഉലൈക കാന അൻഹു മസ്ഊല. തീർച്ചയായും കേൾവിയും കാഴ്ചയും ഹൃദയവുമെല്ലാം അള്ളാഹു സുബ്ഹാനഹു തആല ചോദ്യം ചെയ്യുന്ന കാര്യങ്ങളാണ്. നിനക്കറിവില്ലാത്ത കാര്യങ്ങളുടെ പിന്നാലെ നീ പോകാൻ പാടില്ല. ആ പറഞ്ഞതിൽ ദീനും പെടും ദുനിയാവും പെടും. അറിയാത്ത കാര്യങ്ങൾ നമ്മൾ ഇടപെടാൻ പാടില്ല. അതിൽ നിന്ന് നമ്മൾ വിട്ടുനിൽക്കുക എന്നത് വളരെ ശ്രദ്ധിക്കേണ്ട വിഷയമാണ്. പല ആളുകളും അവൻ ഇത് ഇബ്നു ഖയ്യിം റഹിമഹുള്ള അദ്ദേഹത്തിന്റെ തിബ്ബുന്ന ബൗയിൽ പോലും വിശദീകരിച്ചിട്ടുണ്ട്. ചില ആളുകൾ ഉദാഹരണത്തിന് ചില ആളുകൾക്ക് ചില പച്ചമരുന്നുകൾ അവന്റെ ശരീരത്തിലെ ചില കാരണങ്ങളാൽ പെട്ടെന്ന് ഫലിക്കും, വേറെ ആൾക്ക് ചിലപ്പോൾ അത് ഫലിച്ചോളന്നില്ല. അദ്ദേഹം പറഞ്ഞതായി കാണാം, ഗ്രാമങ്ങളിൽ താമസിക്കുന്ന ആൾക്കുള്ള മരുന്ന് ചിലപ്പോൾ പട്ടണത്തിൽ താമസിക്കുന്ന ആൾക്ക് വലിച്ചോളണമെന്നില്ല. അതൊക്കെ ഓരോരുത്തരുടെയും അവസ്ഥക്കനുസരിച്ച് വ്യത്യാസപ്പെട്ടേക്കാം. ഇതൊന്നും മനസ്സിലാക്കാതെ ആളുകൾ എനിക്ക് ഫലിച്ചത് മറ്റുള്ളവർക്കൊക്കെ ഫലിക്കണം എന്ന് പറഞ്ഞ് മരുന്ന് പറയാൻ തുടങ്ങിക്കഴിഞ്ഞാൽ അത് ചിലപ്പോൾ ഗുണത്തെക്കാളേറെ ദോഷമുണ്ട്. ചില എത്രയെത്ര ആളുകൾ അങ്ങനെ മരണത്തിലേക്ക് പോകുന്നത് കാണാം. എത്രയെത്ര ആളുകൾ ഗുരുതരമായ രോഗങ്ങൾ ബാധിച്ച അവസ്ഥയിലേക്ക് എത്തുന്നത് കാണാം. അപ്പൊ അത്തരം കാര്യങ്ങളിലേക്ക് നമ്മൾ വാട്സപ്പ് മെസ്സേജുകളിൽ കണ്ടിട്ടും മറ്റൊക്കെ മരുന്ന് പറഞ്ഞു കൊടുക്കുന്ന ഡോക്ടർമാരായി നമ്മൾ ആരും മാറാൻ പാടില്ല. അപ്പൊ ഈ അദ്വിയത്തുൻ നാഫിഅ എന്ന് പറഞ്ഞതിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മരുന്നുകളാണ് ഉൾപ്പെടുക. അതല്ലെങ്കിൽ അതുപോലെ പിന്നെ ഈ പറഞ്ഞ ചികിത്സാ മേഖലകളിൽ ആരെങ്കിലും ഒരു ചികിത്സ പറഞ്ഞു തരാണെങ്കിൽ അത് നമുക്ക് ഉപയോഗപ്പെടുത്താം. അതിൽ പെട്ടതാണ് കരിഞ്ജീരകം. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, ഫിൽ ഹബ്ബത്തി സൗദ ശിഫാഉ മിൻ കുല്ലി ദാ. കരിഞ്ജീരകത്തിൽ എല്ലാ അസുഖത്തിനുമുള്ള മരുന്നുണ്ട് മരണത്തിനൊഴികെ. ഈ ഹദീസൊക്കെ പറയുമ്പോ ഇപ്പൊ ഇത് ഇതിന്റെ ഒപ്പം ഞാൻ വീണ്ടും വിശദീകരിക്കും. നഹജർ സ്കലാൻ റഹിമഹുള്ള ഹദീസിന്റെ വിശദീകരണത്തിൽ പറഞ്ഞതുപോലെ ഈ പറഞ്ഞതിന്റെ അർത്ഥം ഒരിക്കലും എന്ത് രോഗമുണ്ടായാലും എടുത്ത് കരിഞ്ജീരകം വായിലേക്ക് ഇടുക എന്നല്ല, മറിച്ച് ഏതു രോഗത്തിനും കരിഞ്ജീരകം കഴിക്കേണ്ട രൂപങ്ങളിൽ വ്യത്യാസമുണ്ടാകും. റസൂലുള്ളാഹിന്റെ ഹദീസ് സത്യമാണ്, ആ പറഞ്ഞതിൽ യാതൊരു സംശയവും നമുക്ക് ആർക്കില്ല. ആ ഹദീസ് പരിപൂർണമായി സത്യം. എല്ലാ രോഗത്തിനും, ക്യാൻസർ ആവട്ടെ, എയ്ഡ്സ് ആവട്ടെ, എന്തു രോഗമാകട്ടെ, എല്ലാ രോഗത്തിനും കരിചീരകത്തിൽ മരുന്നുണ്ട്. പക്ഷേ അതിന്റെ അർത്ഥം കരിചീരകം വായിലേക്കിട്ട് മുണുങ്ങാന്നല്ല, മറിച്ച് ചിലപ്പോൾ കരിചീരകം തേനുമായിട്ട് കൂട്ടിക്കഴിച്ചിട്ട് കഴിക്കേണ്ടി വരും. ചില സമയത്ത് കരിചീരകം ഇറക്കേണ്ടി വരില്ല, അതിന്റെ ഓയിലായിരിക്കും ഉപയോഗിക്കേണ്ടത്. ചില സമയത്ത് അത് മൂക്കിലിങ്ങനെ വലിക്കേണ്ടി വരും, ചില സമയത്ത് ശരീരത്തിൽ പുരട്ടേണ്ടി വരും. ഓരോ രോഗത്തിനും ഓരോ ചികിത്സാ രീതിയാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അരികിൽ പല രോഗങ്ങളുമായി വന്ന പല ആളുകളുമുണ്ട്. അവരോടൊന്നും റസൂലുള്ള എല്ലാ സമയത്തും പോയി കരിചീരകം കഴിച്ചു എന്ന് പറഞ്ഞിട്ടില്ല. അല്ലെ, നിങ്ങൾക്കറിയില്ല, വയറുവേദന വന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അടുക്കൽ വന്ന ഒരാൾ, അയാളോട് റസൂലുള്ള പറഞ്ഞത് തേന് കഴിക്കാനാണ്. വേറെ ചില ആളുകൾക്ക് നബി സല്ലല്ലാഹു അലൈഹി പറഞ്ഞു കൊടുത്ത മന്ത്രങ്ങളാണ്, റുഖയയാണ്. വേറെ ചില ആളുകൾക്ക് പറഞ്ഞു കൊടുത്തത് ഒട്ടകത്തിന്റെ പാല് കുടിക്കാനാണ്. വ്യത്യസ്തങ്ങളായ മരുന്നുകളാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പലർക്കും പല സന്ദർഭങ്ങളിലും പറഞ്ഞു കൊടുത്തത്. അപ്പോൾ ഈ പറഞ്ഞ ഹദീസുകൾ പ്രാവർത്തികമാക്കുന്നതിൽ ചിലർ അമിതമായ അതിരുകവിച്ചൽ കാണിക്കാറുണ്ട്, അത് പാടില്ല. അപ്പൊ ഉപകാരപ്രദമായ മരുന്ന് എന്ന് പറഞ്ഞതിൽ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞ മരുന്നുകൾ ഉൾപ്പെടും. അതിൽപ്പെട്ടതാണ് ഹിജാമ, അതുപോലെ തന്നെ ഞാൻ പറഞ്ഞ പോലെ തേന്, അതുപോലെ കരിഞ്ചീരകം. ഈ പറഞ്ഞതൊക്കെ ഈ പറഞ്ഞ രോഗങ്ങൾക്ക് ഉപകാരപ്പെടുന്ന, സിഹറിനും മറ്റ് രോഗങ്ങൾക്കുമെല്ലാം ഉപകാരം ചെയ്യുന്ന മരുന്നുകൾ തന്നെയാണ്. പക്ഷെ അത് ഉപയോഗിക്കുന്ന മാർഗങ്ങൾ ഓരോ ആളുകൾക്ക് വ്യത്യാസപ്പെട്ടിരിക്കാം, ഓരോ രോഗങ്ങൾക്ക് വ്യത്യാസപ്പെടാം, ഓരോ സാഹചര്യങ്ങൾക്ക് വ്യത്യാസപ്പെടാം. ഇതിനൊക്കെ അനുസരിച്ച് ഈ പറഞ്ഞതിൽ മാറ്റങ്ങൾ ഉണ്ടായിരിക്കും. അപ്പൊ അത് അറിയുന്ന ആളുകളോട് ചോദിച്ചു മനസ്സിലാക്കിയതിന് ശേഷമാണ് അത്തരം കാര്യങ്ങൾ നമ്മൾ ചെയ്യേണ്ടത്. അതാണ് നുഷറത്തുൻ മുസ്തഹബ്ബ എന്ന് പറഞ്ഞതിൽ ഉൾപ്പെടുക. രണ്ട്, നുഷറത്തുൻ ജായിസ, നുഷറത്തുൻ ജായിസ, അനുവദിക്കപ്പെട്ട നുഷറ. അനുവദിക്കപ്പെട്ട നുഷറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാർ പറഞ്ഞ ചില ചികിത്സാ രീതികളുണ്ട്, ആ ചികിത്സാ രീതികൾ ഉപയോഗപ്പെടുത്തുന്നത് അനുവദനീയമാണ്. പ്രത്യേകിച്ച് സുന്നത്തൊന്നുമില്ല, മറിച്ച് അത്തരം ചികിത്സാ രീതികൾ ഉപയോഗപ്പെടുത്താൻ അവിടെ വിശദീകരിച്ചിട്ടുള്ളത്. വഹിയ ഇലാജു സിഹ്രി ബിമാ ലം യുഅലം മഹ്ദൂറുൻ ഫീഹി, പ്രത്യേകിച്ചൊരു ഉപദ്രവം അറിയപ്പെട്ടിട്ടില്ലാത്ത, എന്തെങ്കിലും ഒരു പ്രയാസമുണ്ടാകുമെന്ന് മനസ്സിലാക്കപ്പെട്ടിട്ടില്ലാത്ത ചികിത്സാ രീതികൾ ഉപയോഗിക്കുന്നത് അനുവദനീയമാണ്. ഇത്തരം ചികിത്സാ രീതി നിങ്ങൾക്ക് അനുവദിക്കപ്പെട്ട കാര്യമാണ്. വഉലിമ നഫ്ഉഹു, അതുകൊണ്ട് ഉപകാരമുണ്ട് എന്ന് അറിയപ്പെടുകയും ചെയ്തിട്ടുണ്ട്. ഉദാഹരണത്തിന്, സിഹറിന്റെ ഇനങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന രൂപമാണ് ഭാര്യാഭർത്തകന്മാർക്കിടയിൽ ബന്ധം വേർപ്പെടുത്തുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന സിഹർ, അത്ഫ് എന്ന് ഉപയോഗിക്കുന്ന സിഹർ. അത് ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ബന്ധം വേർപ്പെടുത്തുന്നതിന് ഉപയോഗിക്കുന്ന സിഹറാണ്. അതുകൊണ്ടാണ് വിശുദ്ധ ഖുർആനിൽ എടുത്തു പറയപ്പെട്ട സിഹറിന്റെ ഒരേ ഒരു രൂപം ഈ രൂപമാണ്. സൂറത്തു അൽ ബഖറയിലെ 102-ാമത്തെ ആയത്തിൽ അല്ലാഹു സുബ്ഹാനഹു വതആല പറഞ്ഞു, വയതഅല്ലമൂന മിൻഹുമാ മാ യുഫർഖൂന ബിഹി ബൈനൽ മർഇ വസൗജഹ്. അവർ സിഹർ പഠിച്ചെടുത്തുകൊണ്ട് ആ സിഹറിലൂടെ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ബന്ധവിച്ഛേദനം ഉണ്ടാക്കാനുള്ള വഴികൾ പഠിച്ചെടുത്തു. ഇപ്പൊ ഭാര്യാഭർത്താക്കന്മാർക്കിടയിൽ ബന്ധവിച്ഛേദനം ഉണ്ടാക്കുക എന്ന സിഹർ, സിഹറിന്റെ ഇനങ്ങളിൽ ഏറ്റവും ഗുരുതരമായ രൂപങ്ങളിൽ ഒന്നതാണ്. അതുപോലെ തന്നെ സിഹറിന്റെ രൂപങ്ങളിൽ വ്യാപകമായി ഉപയോഗിക്കപ്പെടുന്ന അതാണ്. അതുകൊണ്ടാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയ്ക്കെതിരെ ചെയ്ത സിഹർ, അത് റസൂലുള്ളയെ കൊലപ്പെടുത്തുന്നതിന് വേണ്ടി ചെയ്ത സിഹറാണ്. റസൂലുള്ളക്കെതിരെ സിഹർ ചെയ്തത് യഹൂദനായ ലബീദ് ഇബ്നുൽ അസം എന്ന വ്യക്തിയാണ്. അയാൾ ആ സിഹർ ചെയ്തത് അയാളുടെ സഹോദരി പറഞ്ഞിട്ടാണ്. അയാളുടെ സഹോദരി പറഞ്ഞു, യഹൂദനായിരുന്ന അയാൾ, യഹൂദന്മാർ പലതവണ മദീനയിൽ റസൂലുള്ളാഹിനെ കൊലപ്പെടുത്താൻ ശ്രമിച്ചിട്ടുണ്ട്. അങ്ങനെ കൊലപ്പെടുത്താൻ ശ്രമിച്ച ശ്രമങ്ങളിൽ ഒരു ശ്രമം ഈ സിഹറായിരുന്നു. ഈ സ്ത്രീ പറഞ്ഞു, ഇതാ മുഹമ്മദ് നബിയാണ് എങ്കിൽ അവൻ ഈ സിഹറിൽ നിന്ന് രക്ഷപ്പെടും, ഇല്ലെങ്കിൽ അവൻ ഈ സിഹറിൽ കൊല്ലപ്പെടും, ഈ സിഹർ കൊണ്ട് മുഹമ്മദ് മരിച്ചുപോകും. പക്ഷെ അള്ളാഹു സുബ്ഹാനഹു വതആല റസൂലുള്ളയെ സംരക്ഷിച്ചു. അതാണ് ഈ ഹദീസ് ഖുർആനെതിരാന്ന് പറയുന്ന ആൾക്ക് മറുപടി ആ ഹദീസ് തന്നെ ഉണ്ട്. അള്ളാഹുവിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം നബിയാണ് എന്നതുകൊണ്ടാണ് അവിടത്തേക്കെതിരെ ചെയ്യപ്പെട്ട ഈ സിഹർ, അതിന്റെ ഗൗരവം അതിന്റെ ഉപദ്രവം കുറക്കപ്പെട്ടു. റസൂലുള്ളാഹിനെ കൊല്ലാൻ വേണ്ടി ചെയ്ത സിഹറാണത്. പക്ഷെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമക്ക് അള്ളാഹുവിന്റെ സംരക്ഷണം ഉള്ളതിനാൽ ആ സിഹറു കൊണ്ട് അവിടുന്ന് കൊല്ലപ്പെട്ടില്ല. യഹൂദന്മാർ അവർ വെച്ച ഈ പറഞ്ഞ ഉപദ്രവത്തിൽ നിന്ന് അവിടുന്ന് രക്ഷപ്പെട്ടു. എന്നിട്ട് അവിടത്തേക്ക് സംഭവിച്ചത് എന്താണ്? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, كان يخيل إليه أنه فعل شيئا ولم يفعله അവിടുന്ന് ചില കാര്യങ്ങൾ ചെയ്തു എന്ന് അവിടത്തേക്ക് തോന്നും, പക്ഷെ ചെയ്തിട്ടുണ്ടാവില്ല. അതല്ലെങ്കിൽ ചെയ്തിട്ടില്ല എന്ന് ചില കാര്യങ്ങളെ കുറിച്ച് തോന്നും, പക്ഷെ ചെയ്തിട്ടുണ്ടാവും. അങ്ങനെ ചിലപ്പോൾ അവിടുത്തെ ദുന്യവിയായ കാര്യങ്ങളിൽ ചെറിയ ഓർമ്മയുടെ ചെറിയ പ്രയാസങ്ങൾ ഉണ്ടാകും. അതുപോലെ തന്നെ അവിടത്തേക്ക് ഭാര്യമാരുടെ അടുക്കൽ ചെല്ലുന്നതിൽ തടസ്സമുണ്ടായിരുന്നു, ഭാര്യ ഭർത്തൃ ബന്ധത്തിൽ തടസ്സമുണ്ടായിരുന്നു. അത് സിഹറിന്റെ രൂപങ്ങൾ പെട്ടതാണ്. പല രൂപത്തിലാണ് ഭാര്യ ഭർത്താക്കന്മാർക്കിടയിലുള്ള സിഹർ പ്രവർത്തിക്കുക. ചില ആളുകൾ ചിലപ്പോൾ അവർക്ക് സിഹർ ബാധിച്ചു കഴിഞ്ഞാൽ, ഭാര്യയെ കണ്ടു കഴിഞ്ഞാൽ അകാരണമായി ദേഷ്യമുണ്ടാകും. പ്രത്യേകിച്ചൊരു കാരണമൊന്നുമില്ല, വെറുതെ അവളെ കാണുമ്പോൾ തന്നെ ദേഷ്യം. അതല്ലെങ്കിൽ പിന്നെ കാരണമില്ലാതെ വീട്ടിൽ ഇങ്ങനെ പ്രശ്നങ്ങൾ ഉണ്ടായിക്കൊണ്ടിരിക്കും, ബുദ്ധിമുട്ടുകളുണ്ട്. ഇതൊക്കെ സിഹറിന്റെ അടയാളങ്ങൾ പെട്ട, ഒരു കാരണമില്ലാതെ. എന്നാൽ ചിലപ്പോൾ ഒരാളെ സ്വഭാവം മോശമായതുകൊണ്ടും സംഭവിച്ചേക്കാം. അത് ഇനി സിഹറിന്റെ മേലെ കിടേണ്ടതില്ല. അതാണ് പറഞ്ഞ കാര്യങ്ങൾ ഓരോന്നും ഓരോന്നിന്റെ അവസ്ഥയിൽ നമ്മൾ മനസ്സിലാക്കണം. ആളുകൾ ചിലത് പറഞ്ഞു കൊടുത്തു കഴിഞ്ഞാൽ പിന്നെ എല്ലാം അതേപോലെ തന്നെ കാണാം, അങ്ങനെ കാണാൻ പാടില്ല. എന്താണ് നമ്മുടെ പ്രശ്നമെന്ന് നമ്മൾ തന്നെ ശരിക്കും മനസ്സിലാക്കണം. ചിലപ്പോൾ അയാളുടെ സ്വഭാവം എല്ലാവരുടെയും ദേഷ്യത്തിലായിരിക്കും, അത് കൂട്ടത്തിൽ ഭാര്യയോട് ദേഷ്യത്തിലാണ്, ചിലപ്പോൾ അവളോട് കുറച്ചുകൂടി കൂടുതൽ ദേഷ്യത്തിലാണ്. അത് ചിലപ്പോൾ സിഹറായിക്കൊള്ളണമെന്നില്ല. എന്നാൽ ഒരു കാരണവുമില്ലാതെ അല്ലെങ്കിൽ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കുമ്പോൾ അവളുടെ മുഖം വികൃതമായി തോന്നുക, അവളിൽ ഭംഗി കാണാൻ സാധിക്കാതിരിക്കുക, ഇതൊക്കെ ചിലപ്പോൾ സിഹറിന്റെ അടയാളങ്ങളായിരിക്കാം. ആയിരിക്കാം ആണ് എന്നല്ല, ആയിരിക്കാം. അതുപോലെ തന്നെ അതിൽ പെട്ടതാണ് ഭാര്യയുമായി ബന്ധപ്പെടാൻ സാധിക്കാതിരിക്കുക എന്നത്. അത് സിഹറിന്റെ അടയാളങ്ങളിൽ പെട്ടതാണ്. പ്രത്യേകിച്ചൊരു കാരണവുമില്ലാതെ ഭാര്യയുമായി ലൈംഗിക ബന്ധത്തിൽ ഏർപ്പെടാൻ സാധിക്കാതെ വരിക എന്നത് സിഹറിന്റെ അടയാളങ്ങളിൽപ്പെട്ട. ഈ പറഞ്ഞ സിഹറിന് ചികിത്സയായി മുൻഗാമികളായ സലഫുകളിൽപ്പെട്ട പണ്ഡിതന്മാർ അവർ തന്നെ പറഞ്ഞിട്ടുള്ള ചികിത്സയിൽപ്പെട്ടതാണ് സിദറിന്റെ എന്താ അവിടെ പറയാ, സിദർമരം, എലന്തമരം. എലന്തമരം അതിന്റെ പച്ച ഇല ഏഴെണ്ണം എടുത്ത് അത് കല്ലുകൊണ്ടോ മറ്റോ ചതച്ചതിന് ശേഷം അത് വെള്ളത്തിലിട്ട് അതുകൊണ്ട് കുളിക്കുക എന്നുള്ളത്. ഇത് ഈ സിഹറിൽ നിന്ന് ഫലം നൽകുന്ന കാര്യമായി സലഫുകൾ മുൻഗാമികളിൽ പലരും അത് ചികിത്സയിൽ എണ്ണിയിട്ടുണ്ട്. അപ്പൊ അത്തരം ചികിത്സാരൂപങ്ങൾ എന്ത് ചെയ്യാം, അനുവദനീയമാണ്. അത്തരം ചികിത്സാ മാർഗങ്ങൾ ഒരാൾക്കങ്ങനെ പ്രയാസം തോന്നുന്നുണ്ടെങ്കിൽ അതിലെന്ത് ചെയ്യാം, ഈ പറഞ്ഞ രൂപത്തിൽ എലന്തമരത്തിന്റെ ഇല ഏഴെണ്ണം എടുക്കുക, അത് കല്ലുകൊണ്ടോ മറ്റോ പിന്നെ ചതച്ചതിന് ശേഷം അത് വെള്ളത്തിലിട, ബക്കറ്റിൽ വെള്ളത്തിലിട, അതുകൊണ്ട് കുളിക്കുക. അത് കുളിക്കുന്നത് സിഹറിൽ നിന്ന് ഭോജനം നൽകാൻ സഹായിക്കുന്ന വഴികളിൽ ചില പണ്ഡിതന്മാർ എണ്ണിയിട്ടുണ്ട്. അത് പല ആധുനികരും മുൻഗാമികളുമായ പല പണ്ഡിതന്മാരും ഷെയ്ഖ് ഇബ്നു ബാസിനെ പോലുള്ള പണ്ഡിതന്മാർ ഈ പറഞ്ഞ ചികിത്സാരൂപം എണ്ണിയിട്ടുണ്ട്. അപ്പൊ ഇത്തരം ചികിത്സാ മാർഗങ്ങൾ ഒരാൾക്ക് സിഹറിൽ നിന്ന് ഫലം ലഭിക്കുന്നതിന് വേണ്ടി ഉപയോഗപ്പെടുത്താം. ഇത് അനുവദനീയമാണ്. ഇനി ഒരാൾ തെങ്ങാനും ഏതൊന്നും പറ്റില്ല എന്നാണ്, വേണ്ട ചെയ്യേണ്ടെങ്കിൽ ചെയ്യേണ്ട, അത്രേ ഉള്ളൂ. അയാളെ പിടിച്ച് നിർബന്ധിക്കേണ്ടത് അനുവദനീയമായ ഒരാൾക്ക്, വേണമെങ്കിൽ ചെയ്താൽ മതി, വേണ്ടെങ്കിൽ ചെയ്യേണ്ട. അതിന്റെ കാര്യത്തിൽ നമ്മൾ കടുംപിടുത്തം പിടിക്കേണ്ട യാതൊരു ആവശ്യവുമില്ല. ഇതാണ് ഉടക്കണേ അല്ലേ. സിഹറിന്റെ ചികിത്സാ രീതികളെ കുറിച്ചാണ് നമ്മൾ പറഞ്ഞത്. അപ്പൊ നുഷറ അത് രണ്ടു രൂപത്തിലുണ്ട്, അനുവദനീയമായ നുഷറയുണ്ട്, നിരോധിക്കപ്പെട്ട നുഷറയുണ്ട്. നിരോധിക്കപ്പെട്ട നുഷറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് സിഹറിനെ സിഹറു കൊണ്ട് ഇല്ലായ്മ ചെയ്യലാണ്. അതുപോലെ തന്നെ അനുവദിക്കപ്പെട്ട നുഷറ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് രണ്ട് രൂപത്തിലാണ്, ഒന്നല്ലെങ്കിൽ മുസ്തഹബായ നുഷറ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പ്രാർത്ഥനകളും റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്ന ചികിത്സാ വഴികളും സ്വീകരിക്കലാണ്. രണ്ട് അനുവദനീയമായ നുഷറ, അതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് പണ്ഡിതന്മാരോ മറ്റോ പറഞ്ഞ പിന്നെ അറിയപ്പെട്ട ചികിത്സാരൂപങ്ങൾ സിഹറിന്റെ ചികിത്സക്ക് വേണ്ടി ഉപയോഗപ്പെടുത്തലാണ്. ഇത്രയുമാണ് സിഹറിന്റെ ചികിത്സയുടെ കാര്യത്തിൽ ഈ പറഞ്ഞ കിതാബിൽ വന്നത്, ഇത്രയുമാണ്. പിന്നെ അതിനുശേഷം അതിൽ നൽകിയിട്ടുള്ളത് ജുന്ദുബ് റഹിമഹു ജുന്ദുബ് റളിയല്ലാഹു തആല അൻഹുവിന്റെ അദ്ദേഹത്തിന്റെ അസറാണ്. وقال جندب حد الساحر ضربه بالسيف حد الساحر ضربه بالسيف حد حدنا ശിക്ഷാവിധി حد الساحر ساحرനുള്ള ശിക്ഷാവിധി ضربه അവനെ വെട്ടലാണ് بالسيف വാളുകൊണ്ട് വെട്ടലാണ് അതായത് ഇസ്ലാമിക രാജ്യമാണ് എങ്കിൽ അവിടെ സാഹിറന്മാർ അവർക്കുള്ള ശിക്ഷാവിധി സിഹർ പിടിക്കപ്പെട്ടു കഴിഞ്ഞാൽ അവർക്കുള്ള ശിക്ഷാവിധി അവരെ വധിച്ചു കളയലാണ്. അത് ഇസ്ലാമിക രാജ്യങ്ങളിൽ വലിയ ഉലമർ നടപ്പിലാക്കേണ്ട കാര്യമാണ്. ജുന്ദു ബ്രദി അള്ളാഹു അൻഹു ഞാൻ മുന്നോട് പറഞ്ഞിട്ടുണ്ട് ഞാൻ എൻ്റെ ഓർമ്മ, അദ്ദേഹം ഒരിക്കൽ പിന്നെ പുറത്തിറങ്ങിയപ്പോൾ ഒരാളുണ്ട്, അയാൾ ഇങ്ങനെ ജനങ്ങൾക്ക് നടുവിൽ നിന്നുകൊണ്ട് പിന്നെ ആളുകളെ രണ്ടാക്കി, ഇങ്ങനെ ഒരാളെ തല ഒരു സൈഡിലും ശരീരം വേറൊരു സൈഡിലും, ഇങ്ങനെ ആളെ രണ്ടായി കീറി മുറിച്ചതിന് ശേഷം രണ്ട് ഭാഗത്തേക്ക് ഇങ്ങനെ മാറ്റിയെടുത്ത് പിന്നെ തല ഇങ്ങനെ തിരിച്ചു വെക്കും. അപ്പൊ ഇയാളത് എഴുന്നേറ്റ് വരുന്നു, ഇങ്ങനെ മാജിക്ക് കാണിക്കാൻ തുടങ്ങി. അപ്പോൾ ജുന്ദ് റളിയല്ലാഹു അൻഹു അദ്ദേഹം തന്റെ വാളെടുത്ത് എന്റെ തലങ്ങ് വെട്ടി, എന്നിട്ട് പറഞ്ഞു അവൻ തല അങ്ങനെ കൂട്ടിയോജിപ്പിക്കാൻ കഴിയുമെങ്കിൽ സ്വന്തം തല ആദ്യം കൂട്ടിയോജിപ്പിക്കട്ടെ എന്ന് പറഞ്ഞു എന്നാണ്. അദ്ദേഹമാണ് ഈ ഹദീസ് ഉദ്ധരിച്ചത്. ഈ ഹദീസ് ഉദ്ധരിച്ച സഹാബിയാണ് ജുന്ദ് റളിയല്ലാഹു അൻഹു. അദ്ദേഹത്തിന്റെ ചരിത്രത്തിൽ വന്ന സംഭവം കൂടിയാണ് ഈ പറഞ്ഞ സംഭവം. പക്ഷെ ആ പറഞ്ഞ പ്രവൃത്തി, അതായത് ഇസ്ലാമിക രാജ്യത്ത് ഭരണാധികാരി ഉണ്ട് എങ്കിൽ ആ കാര്യം ചെയ്യേണ്ടത് ആരാണ്? അത് ഭരണാധികാരിയാണ്. അതല്ലാതെ പിന്നെ പൊതുജനങ്ങളല്ല. അതുകൊണ്ട് തന്നെ ജുന്ദ് റളിയല്ലാഹു തആല അൻഹു അദ്ദേഹം ഈ പ്രവൃത്തിയുടെ കാരണത്താൽ കുറച്ചു കാലം ജയിലിൽ കിടക്കേണ്ടി വന്നിട്ടുണ്ട്. അപ്പോൾ സഹോദരങ്ങൾ, ഇത്രയുമാണ് സിഹറിന്റെ ചികിത്സയെക്കുറിച്ച് പറയാനുള്ളത്. കഴിഞ്ഞ തവണ പറഞ്ഞ, എന്നാൽ ഈ തവണ പുതുതായി വന്ന ആളുകൾക്ക് വേണ്ടി ഓർമ്മപ്പെടുത്താനുള്ള ചില കാര്യങ്ങൾ. ഒന്ന്, സിഹറിന് മുൻപ് ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങളുണ്ട്. അതിൽ ഒന്നാമത്തെ കാര്യം അള്ളാഹു സുബ്ഹാനഹു വ തആലയിലുള്ള തവക്കുലാണ്. സിഹറു വരുന്നതിന് മുൻപുള്ള പ്രതിരോധ മാർഗമാണ് തവക്കുൽ, അള്ളാഹുവിൽ ഭരമേൽപ്പിക്കുക എന്നത്. ഉമ്മയ്യ തവക്കൽ അലല്ലാഹി ഫഹുവ ഹസ്ബു, ആരെങ്കിലും അള്ളാഹുവിൽ ഭരമേൽപ്പിച്ചാൽ അവന് അള്ളാഹു മതിയായവനാണ്. അത് സിഹറിന്റെ കാര്യത്തിലാകട്ടെ ഏത് കാര്യത്തിലാകട്ടെ, തവക്കുൽ എന്നത് ഏറ്റവും ഉപകാരപ്രദമായ വഴിയിൽപ്പെട്ടതാണ്. അതുപോലെ തന്നെ പിശാചിൽ നിന്ന് രക്ഷ തേടാനുള്ള വഴികൾ ഉപയോഗപ്പെടുത്തുക എന്നത് സിഹർ ബാധിക്കാതിരിക്കാനുള്ള വഴികളിൽപ്പെട്ടതാണ്. അതിൽപ്പെട്ട റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറഞ്ഞു, ഖുൽ ഹുവല്ലാഹു അഹദ് വൽ മുഅവ്വിദതൈൻ ഹീന തുംസി വഹീന തുസ്ബിഹു തലാസ മറാത്തിൻ തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, രാവിലെയും വൈകുന്നേരവും സൂറത്തുൽ ഇഖ്ലാസും മുഅവ്വിദതാനി, മുഅവ്വിദതാനി ഏതാണ്? ഖുൽ ഹുവല്ലാഹു ഖുൽ ഔദു ബിറബ്ബിൽ ഫലഖും ഖുൽ ഔദു ബിറബ്ബിൻ നാസ്. ഈ അവസാനത്തെ മൂന്ന് സൂറത്തുകൾ, അവ രാവിലെയും വൈകുന്നേരവും മൂന്ന് തവണ പാരായണം ചെയ്യുന്നത് തക്ഫീക മിൻ കുല്ലി ഷൈഇൻ, എല്ലാ കാര്യത്തിനും നിനക്ക് അത് മതിയായതാണ്. അപ്പൊ ഇത്തരം അധികാരുകൾ നമ്മൾ സ്ഥിരമാക്കാം. അതുപോലെ മുൻപ് നമ്മൾ പറഞ്ഞ, പലതവണ പറഞ്ഞ പ്രാർത്ഥനയാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വന്ന, ആരെങ്കിലും രാവിലെ ആയാൽ ബിസ്മില്ലാഹില്ലദി ലാ യദുറു മഅസ്മിഹി ഷൈഉൻ ഫിൽ അർദി വലാ ഫിസ് സമാഇ വഹുവ സമീഉൽ അലീം എന്ന പ്രാർത്ഥന മൂന്ന് തവണ ചൊല്ലിയാൽ ലം തുസിബുഹു ഫജഅതു ബലാഇൻ ഹത്താ യുംസി, അവൻ വൈകുന്നേരം ആകുന്നതുവരെ ഒരു നിലക്കുള്ള വിപത്തും പൊടുന്നനെ അവനെ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അറിയിച്ചതായി കാണാം. അപ്പൊ ഈ പ്രാർത്ഥനകൾ നമ്മൾ സ്ഥിരമാക്കുക. അത് സിഹർ പോലുള്ള അസുഖങ്ങളിൽ നിന്നും മറ്റു പ്രശ്നങ്ങളിൽ നിന്നുമൊക്കെ നമ്മെ കാത്തുരക്ഷിക്കാൻ സഹായകമാകുന്ന കാര്യമാണ്. ഇതൊക്കെ പല ആളുകളും ഇബ്നു ഖയ്യിം റഹിമഹുള്ളാഹ് അദ്ദേഹം പറഞ്ഞതായി കാണാം. മനസ്സിൽ സംശയം വെച്ച് ചൊല്ലിക്കഴിഞ്ഞാൽ അവന് ഇതിന്റെ ഫലത്തിൽ കുറവുണ്ടാവും. യഖീനോടുകൂടി ഉറച്ച വിശ്വാസത്തോടുകൂടി ചെല്ല, ഒരിക്കലും ഈ പറഞ്ഞതുകൊണ്ട് എനിക്കൊരു പ്രയാസം ബാധിക്കുകയില്ല എന്ന ഉറച്ച വിശ്വാസത്തോടുകൂടി തന്നെ ഇത്തരം പ്രാർത്ഥനകൾ ചൊല്ലുക. നമ്മുടെ യഖീൻ ഈ പ്രാർത്ഥനകളും ഈ ദിക്റുകളും ഫലിക്കാനുള്ള വഴികളിൽ അതിന് സഹായിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ തവണ പറഞ്ഞ കാര്യമാണ്, സിഹറു ബാധിക്കാതിരിക്കാൻ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഉപദേശിച്ച വഴികളിൽ പെട്ടതാണ് രാവിലെ ഏഴ് അജ്വ കാരക്ക കഴിക്കുക എന്നത്, അല്ലെങ്കിൽ അജ്വ ഈത്തപ്പഴം കഴിക്കുക എന്നത്. നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അടുത്ത ഹദീസിൽ കാണാം, മിൻ തസബ്ബഹ ബിസബ്ഇ തമറാത്തിൻ അജ്വതൻ ലം യദുർഹു ദാലിക അൽയൗമ സുമ്മുൻ വലാ സിഹ്റ്. ഒരാൾ രാവിലെ നേരം പുലർന്ന സന്ദർഭത്തിൽ ഏഴ് അജ്വ ഈത്തപ്പഴം കഴിച്ചാൽ അവന് അന്നേ ദിവസം സിഹറോ വിഷമോ ബാധിക്കുകയില്ല എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ വന്നതായി കാണാം. മുസ്ലിം ഉദ്ധരിച്ച ഹദീസാണ്. ചില ഹദീസുകളിൽ അജുവ എന്നതിന് പകരം മദീനയുടെ ഈത്തപ്പഴങ്ങൾ, മദീനയിലെ ഈത്തപ്പഴങ്ങൾ എന്ന് കാണാം. ചില പണ്ഡിതന്മാർ ഈ ഹദീസിനെ വിശദീകരിച്ചപ്പോൾ അവർ പറഞ്ഞതായി കാണാം, ഏത് ഈത്തപ്പഴം കഴിച്ചാലും ഈ പറഞ്ഞത് പ്രതിഫല, ഈ പറഞ്ഞ കാര്യം പ്രതീക്ഷിക്കാവുന്നതാണ്. ഏത് ഈത്തപ്പഴം കഴിച്ചാലും, ഇപ്പൊ അജുവ കിട്ടിയിട്ടില്ലെങ്കിൽ രാവിലെ ഒരു ഏഴ് ഈത്തപ്പഴം കഴിച്ചാൽ ഈ പറഞ്ഞ ഫലം ഉണ്ടായിരിക്കും എന്ന് ചില പണ്ഡിതന്മാർ ഓർമ്മപ്പെടുത്തിയേക്കാണ്. അപ്പൊ ഇതൊക്കെ ചികിത്സാ വിധികളിൽ എണ്ണപ്പെടാവുന്ന കാര്യമാണ്. അതുപോലെ തന്നെ സിഹർ ബാധിക്കാതിരിക്കാൻ സഹായകമാകുന്ന കാര്യങ്ങളിൽ പെട്ടതാണ് വീട്ടിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുക എന്നത്. കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നു സൂറത്തുൽ ബഖറ നിങ്ങൾ പാരായണം ചെയ്യുമ്പോൾ കുറച്ച് ഉറക്കണമില്ല, വീട്ടിൽ കേൾക്കാവുന്ന ഉച്ചത്തിൽ സൂറത്തുൽ ബഖറ പാരായണം ചെയ്യുന്നത് ഈ പറഞ്ഞ പ്രയാസങ്ങൾ ബാധിക്കുന്നതിൽ നിന്ന് നമ്മെ കാത്തുരക്ഷിക്കുന്ന കാര്യങ്ങളിൽ പെട്ടതാണ്. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, മൻ അവിടുത്തെ ഹദീസിൽ അവിടുന്ന് പറഞ്ഞു, ആരെങ്കിലും ലാ തജഅലു ബുയൂതകും മഖാബിർ, നിങ്ങൾ നിങ്ങളെ വീടുകൾ മഖ്ബറകളാക്കരുത്. ഇന്ന ഷൈത്താന യൻഫിറു മിനൽ ബൈത്തി അല്ലദീ തുഖറഉ ഫീഹി സൂറത്തുൽ ബഖറ, സൂറത്തുൽ ബഖറ പാരായണം ചെയ്യപ്പെടുന്ന വീട്ടിൽ നിന്ന് പിശാജ് ദൂരത്തേക്ക് ഓടുന്നതാണ് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ ഹദീസിൽ കാണാം. ഇതൊക്കെ സിഹ്റു ബാധിക്കാതിരിക്കാനുള്ള വഴിയാണ്. അതുപോലെ തന്നെ നമ്മുടെ കുട്ടികൾ, അവരെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. ചെറിയ കുട്ടികൾ ഭൗതികമായ രോഗങ്ങൾ അവർക്ക് പെട്ടെന്ന് ബാധിക്കാം എന്നതുപോലെ തന്നെ ഇത്തരം പ്രയാസങ്ങളും അവർക്ക് പെട്ടെന്ന് ബാധിക്കും. കണ്ണീർ പോലുള്ള പ്രശ്നങ്ങൾ പെട്ടെന്ന് ചെറിയ കുട്ടികളെ ബാധിക്കും. നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഹദീസിൽ കാണാം, ഹസനയും ഹുസൈനയും റസൂലുള്ള ചിലപ്പോൾ അടുത്തേക്ക് വിളിക്കാറുണ്ടായിരുന്നു, വേറെ കുട്ടികളാണ്. അപ്പൊ വല്യപ്പമാർക്കും ഇത് ചെയ്യാം, നമുക്ക് ആർക്കും ചെയ്യാം. കുട്ടികളെ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം രണ്ടുപേരെ അടുത്ത് വിളിച്ചുകൊണ്ട് അവിടുന്ന് പറയുമായിരുന്നു, ഉഈദുകുമാ ബികലിമാത്തില്ലാഹി തമ്മ മിൻ ഷർരി മാ ഖലഖ്, അള്ളാഹു സൃഷ്ടിച്ചിട്ടുള്ള എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും പരിപൂർണമായ കലിമത്തുകൾ, അള്ളാഹുവിന്റെ വചനങ്ങൾ അവ മുൻനിർത്തിക്കൊണ്ട് ഞാനിതാ രക്ഷ ചോദിക്കുന്നു എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അവിടുന്ന് പറയാറുണ്ടായിരുന്നു. ചെറിയ കുട്ടികൾ ബോധമെത്തുന്നത് വരെ റസൂലുള്ള ഹദീസിൽ കാണാം അല്ലെ, അവിടുന്ന് പറഞ്ഞു, മഗ്‌രിബിന്റെ സമയമായാൽ നിങ്ങൾ കുട്ടികളെ പിടിച്ചു വെക്കണം, വീട്ടിൽ പുറത്തേക്ക് ഇറക്കരുത്. കാരണം ആ സമയം പിശാജ് വ്യാപിക്കുന്ന സന്ദർഭങ്ങളിൽ പെട്ടതാണ് എന്ന് ഹദീസിൽ വന്നേക്കണം. അപ്പൊ ഇത് ഈ പറഞ്ഞ കാര്യങ്ങളൊക്കെ നമ്മൾ ശ്രദ്ധിക്കണം. ഇതിൽ പലതിലും പല ആളുകളും ശ്രദ്ധ കാണിക്കാത്തത് കൊണ്ട് അവർക്കുണ്ടാകുന്ന ഉപദ്രവങ്ങൾ ധാരാളമാണ്. റസൂലുള്ളാഹി സ്വല്ലം ഹദീസിൽ കാണാം, അള്ളാഹുവിന്റെ ഖളാ ഖദർ കഴിഞ്ഞാൽ ഏറ്റവും അധികം ആളുകൾ ഖബറിലെത്താനുള്ള കാരണം കണ്ണേറാണ്. എത്ര എത്ര ചെറിയ കുട്ടികൾ, ഒരു പ്രശ്നം ഉണ്ടാവില്ല, പെട്ടെന്നൊരു ദിവസം അസുഖമായി, അത് വലിയ ഗുരുതരമായ അസുഖം, പിന്നെ അതുമായി കെട്ടിമറിഞ്ഞ് ആ പ്രശ്നങ്ങളിൽ അവർ കാലം കഴിച്ചു കൂട്ടുന്നത് കാണാം. അപ്പൊ അതുകൊണ്ട് ഈ പറഞ്ഞ് ശ്രദ്ധിക്കണം. അസൂയാലുക്കളായ ആളുകളുടെ മുന്നിലേക്ക് കുട്ടികളെ കൊണ്ടുപോകുമ്പോഴും ശ്രദ്ധിക്കണം, അവർക്ക് നല്ല ഭംഗിയില അപ്പൊ കൊണ്ടുപോകേണ്ടതില്ല. ചില ആളുകൾ അവർക്ക് എവിടെയും കുട്ടികളെ ഭംഗിയിൽ പ്രദർശിപ്പിക്കാനുള്ള താല്പര്യമാണ്. നിന്നോട് അസൂയ വെച്ചു പുലർത്തുന്ന ആളുടെ അസൂയ വീണ്ടും ആളി കത്തിപ്പിക്കാവുന്ന രൂപത്തിൽ നിന്റെ കുട്ടിയെ അവർക്ക് മുന്നിൽ കൊണ്ടുപോയി പ്രദർശിപ്പിക്കരുത്. അപ്പൊ ഇത്തരം കാര്യങ്ങൾ നമ്മൾ മുൻപ് പറഞ്ഞതുപോലെ, അൽ വിഖായതു ഖൈറു മിനൽ ഇലാജ്, പ്രതിരോധമാണ് ചികിത്സയേക്കാൾ ഉത്തമമായിട്ടുള്ളത് എന്ന കാര്യം നമ്മൾ മനസ്സിലാക്കണം. സിഹർ ബാധിച്ചു കഴിഞ്ഞാലാകട്ടെ, അതിനുള്ള ചികിത്സാവിധികൾ നമ്മൾ ചിലത് ഈ പറഞ്ഞ കിതാബിൽ പുസ്തകത്തിൽ നമ്മൾ വിശദീകരിച്ചു. അതിൽ ചിലത് കഴിഞ്ഞ തവണ നമ്മൾ പറഞ്ഞിരുന്നതിൽ പെട്ടതാണ് സിഹറിന്റെ കാര്യങ്ങൾ. വീട്ടിന്റെ ചുറ്റുഭാഗങ്ങളോ മറ്റോ കണ്ടു കഴിഞ്ഞാൽ ചിലപ്പോൾ തേങ്ങന്റെ മേലിരിക്കും, അതല്ലെങ്കിൽ ചിലപ്പോൾ വെള്ളരിക്ക, അതിന്റെ മേലെ എന്തെങ്കിലും എഴുതി വെച്ചിട്ടുണ്ടാവും. ഇങ്ങനെയുള്ള സാധനങ്ങൾ കണ്ണിന് കത്തിച്ച് കളയുക, അതിൽ നശിപ്പിച്ച് കളയുക, അത് മുറിച്ച് കളയുക, അതിൽ കെട്ടുകളോ മറ്റോ ഉണ്ടെങ്കിൽ കെട്ടുകൂരി കളയുക. ഈ പറഞ്ഞത് സിഹറിനെ ഇല്ലാതെയാക്കുന്ന രൂപങ്ങളിൽ പെട്ടതാണ്. സിഹറിൽ എന്താണോ യോജിപ്പിച്ചു വച്ചിരിക്കുന്നത് അത് വേർപ്പെടുത്തുക, അത് വേർപ്പെടുത്തുകയും നശിപ്പിക്കുകയും കത്തിച്ചു കളയുകയും ഒക്കെ ചെയ്യുന്നത് സിഹറിൽ നിന്ന് രക്ഷപ്പെടാനുള്ള വഴികളിൽ പെട്ടതാണ്. അല്ലാഹു സുബ്ഹാനഹു വതആല എല്ലാ ഉപദ്രവങ്ങളിൽ നിന്നും നമ്മെയും നമ്മുടെ കുടുംബത്തെയും നമ്മുടെ സഹോദരങ്ങളെയും നമ്മുടെ ബന്ധുമിത്രാദികളെയും കാത്തുരക്ഷിക്കുമാറാകട്ടെ. അല്ലാഹുമ്മ സല്ലി വസല്ലിം വബാരിക് അലാ നബിയ്യിനാ മുഹമ്മദ് വഅലാ ആലിഹി വസഹ്ബിഹി വസല്ലം. ആഖിറു ദഅ്‌വാനാ അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ.